السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا، يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وأحسن الحديث حديث محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ ചെലവഴിക്കുന്ന ഈ മണിക്കൂറുകൾക്ക് പകരമായി ദുനിയാവിലും ആഖിറത്തിലും അവൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ പ്രതിഫലം പകരം നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീന് നന്നായി പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും എനിക്കും നിങ്ങൾ ഓരോരുത്തർക്കും തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ആമീൻ. സഹോദരങ്ങൾ, ഇന്ന് ഇവിടെ എടുക്കുന്ന ക്ലാസ് നമ്മൾ മുമ്പെടുത്ത മറ്റൊരു ക്ലാസ്സിൻ്റെ തുടർച്ചയാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത കാര്യം വളരെ ചുരുങ്ങിയ രീതിയിൽ ആമുഖമായി അതിൻ്റെ ഒരു ഖുലാസ, അതിൻ്റെ ഒരു ചുരുക്കം പറയുകയാണ്. നമ്മളെടുത്ത വിഷയം ഫിഖ്ഹുൽ മസാലിഹി വൽ മഫാസിദ് എന്ന് പറയുന്ന ദീനുൽ ഇസ്ലാമിൽ വളരെയധികം പ്രാധാന്യം ഉള്ള പഠിക്കൽ, വളരെയധികം അനിവാര്യമായിട്ടുള്ളൊരു വിഷയത്തെക്കുറിച്ചിട്ടാണ്. അഥവാ നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവർത്തനവും അതൊന്നുകിൽ മസ്ലഹത്തായിരിക്കും, ഗുണകരമായ പ്രവർത്തനങ്ങളായിരിക്കും, അതല്ല എങ്കിൽ അതൊരു മഫ്സദത്തായിരിക്കും, ഒരുപാട് ഷർറുകൾ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് കൊണ്ടു തരുന്ന കാര്യങ്ങളായിരിക്കും. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു മുഅ്മിൻ അതിനോട് നിലപാടുണ്ടായിരിക്കേണ്ടത് എന്നതാണ് നമ്മൾ ഇതിനെ ചുരുക്കത്തിൽ മനസ്സിലാക്കുന്നത്. അഥവാ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, മസ്ലഹത്ത് എന്ന് പറഞ്ഞാൽ ദുനിയാവിലും ആഖിറത്തിലും എല്ലാ രൂപത്തിലും ഉപകാരങ്ങളും അതേപോലെ ആസ്വാദനവും നല്ല നാളെ സ്വർഗത്തിലേക്ക് നമ്മൾ എത്തിക്കുന്നതുമായ കാര്യങ്ങളായിരിക്കും. എന്നാൽ മഫ്സദത്ത് എന്ന് പറയുന്നത് ഉപദ്രവകരമായ, നമുക്ക് വേദനക്കും അതിലേക്ക് നയിക്കുന്നതുമായ കാര്യങ്ങളായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. ദീനിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ മസ്ലഹത്തുകൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നമ്മൾ നേടിയെടുക്കുക, മഫ്സദത്തുകൾ എന്തെല്ലാം ഉണ്ടോ, ഷർറുകൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നമ്മിൽ നിന്നും തട്ടി മാറ്റുക, ഇതാണ് ദീനിന്റെ അടിസ്ഥാനം. എന്നാൽ സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു നമ്മൾ നാല് പ്രധാനപ്പെട്ട തത്വങ്ങളാണ് ഈ ക്ലാസ്സിലൂടെ പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന്. അതിൽ രണ്ടെണ്ണമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. നമ്മൾ പഠിച്ച ഒന്നാമത്തെ കാര്യം, മസ്ലഹത്തുകൾ ഒന്നിലധികം ഒരേ സമയത്ത് നമുക്ക് ചെയ്യേണ്ട ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു നമുക്ക് സാധിക്കുമെങ്കിൽ ആ മസ്ലഹത്തുകളെല്ലാം, ആ നന്മകളെല്ലാം നമ്മൾ ഒരുമിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഒരാൾക്കൊരു ഫർളായ ഒരു പ്രവർത്തനം ചെയ്യാനുണ്ട്, സുന്നത്തായൊരു പ്രവർത്തനം ചെയ്യാനുണ്ട്, ഇതെല്ലാം ഒരാൾക്ക് ഒരു നേരത്തെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അയാളെല്ലാം അത് ചെയ്യും, അയാളത് ചെയ്യും, അതാണ് അസൽ. എന്നാൽ ഒരാൾക്കൊരൊറ്റ ചെറിയൊരു സമയം മാത്രമേ ഉള്ളൂ, അതല്ല എങ്കിൽ ആ ഒരു സമയത്ത് ഏതെങ്കിലും ഒരു പ്രവർത്തനം മാത്രമേ ഒരാൾക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, അതിലൊന്ന് ചെയ്താൽ മറ്റൊന്ന് ചെയ്യാൻ സാധിക്കുകയില്ല. അങ്ങനെയുള്ള മസ്ലഹത്തുകൾ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അതിലേറ്റവും മുന്തിയ മസ്ലഹത്ത്, ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത് നമ്മൾ ആദ്യം ചെയ്യണം. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഖാഇദ, ഇദാ തസാഹമത്തിൽ മസാലിഹു ഖുദ്ദിമ അലാ മിൻഹ. മസ്ലഹത്തുകൾ എല്ലാം ഒരുമിച്ച് വന്നാൽ അതിലേറ്റവും മുന്തിയത് ആദ്യം ചെയ്യാൻ ശ്രദ്ധിക്കണം. അത് മനസ്സിലാകുന്നതിന് വേണ്ടി ഒരൊറ്റ ഉദാഹരണം പറയാം. വിശദീകരിച്ച ഉദാഹരണങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഉദാഹരണത്തിന് ഒരാൾക്ക് നിസ്കരിക്കാൻ ഒരു 5 മിനിറ്റ് നേരം കിട്ടുകയാണ്. ആ 5 മിനിറ്റ് നേരത്തിൽ അയാൾക്ക് നിസ്കരിക്കാം. അയാൾക്ക് അങ്ങനെ ഒരാൾ അവസരം കൊടുക്കുകയാണ്. അതല്ലാതെ വേറെ അവസരമില്ല. എന്തോ ഒരു പ്രയാസത്തിലാണ് അയാൾ, ഏതെങ്കിലും രൂപത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അയാൾ അനുഭവിക്കുന്നു. അയാൾക്ക് സുബഹി നിസ്കരിക്കാൻ ആ സമയത്ത് ഒരാൾ 5 മിനിറ്റ് നൽകുന്നു. ഈ സമയത്ത് അയാൾ ആദ്യം സുബഹിയുടെ 2 റക്കാത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ ഒരു പക്ഷേ പിന്നീട് ഫർള് നിസ്കരിക്കാനുള്ള സമയം തികയുകയില്ല. 2 മസ്ലഹത്തുകൾ ഒരുമിച്ച് വരികയാണ്. സുബഹിയുടെ 2 റക്കാത്ത് സുന്നത്ത് വളരെയധികം ശ്രേഷ്ഠതയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവന് ദുനിയാവിനേക്കാളും അതിലുള്ള മുഴുവൻ കാര്യങ്ങളെക്കാളും ഹൈറായ കാര്യമാണ് സുബഹിക്ക് മുമ്പുള്ള 2 റക്കാത്ത് സുന്നത്ത് എന്ന് പഠിപ്പിച്ച വളരെയധികം ശ്രേഷ്ഠതയുള്ള സുന്നത്താണ്. യാതൊരു സംശയവുമില്ല, വലിയ മസ്ലഹത്താണത്. പക്ഷെ ആ മസ്ലഹത്ത് നമ്മൾ ചെയ്താൽ നമുക്ക് അതിനേക്കാളും വലിയ മസ്ലഹത്തായ അള്ളാഹു തആല ഒഴിവാക്കിയാൽ നമുക്ക് കുറ്റം ലഭിക്കുന്ന ഫർളായ 5 നേരത്തെ നിസ്കാരമായ ഏറ്റവും ശ്രേഷ്ഠതയുള്ള സുബഹി നിസ്കാരം നഷ്ടപ്പെടും. ഇതിലേത് ചെയ്യണം? സ്വാഭാവികമായും നിർബന്ധമായതേ അവിടെ ചെയ്യാൻ നിർവാഹമുള്ളൂ. അല്ല, ഒരാൾക്ക് അതിനേക്കാളും വിശാലമായ സമയം കിട്ടുകയാണെങ്കിൽ യാതൊരു സംശയവുമില്ല, അയാൾ 2 റക്കാത്ത് സുബഹിയുടെ സുന്നത്തും നിസ്കരിക്കും, ശേഷം ഫർളും നിസ്കരിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ ഒരാൾക്ക് ഇങ്ങനെ സമയമുള്ളൂ, സമയം വളരെ കുറവാണ്. ആ സമയത്ത് നിസ്കരിച്ചാൽ അയാൾക്ക് നിസ്കരിക്കാൻ സാധിക്കും. നമ്മൾ പറഞ്ഞു അവിടെ ഫർളായ കാര്യമാണ് സുന്നത്തായ കാര്യത്തിനേക്കാളും മുന്തിക്കേണ്ടത്. 2 മസ്ലഹത്തുകൾ തന്നെയാണ്. പക്ഷെ എല്ലാ നന്മകളും ഒരേ ദറജയിലല്ല, ഒരേ പദവിയിലല്ല. ചില നന്മകൾക്ക് നിർബന്ധമായ പദവിയായിരിക്കും, ഫർളിന്റെ പദവിയായിരിക്കും. ചിലത് അതിന്റെ താഴെയുള്ള മുസ്തഹബായ പദവിയായിരിക്കും. ഇത് രണ്ടും ഒരുമിച്ച് വരുന്ന സമയത്ത് രണ്ടും നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഏറ്റവും മുന്തിയത് നമ്മൾ അവിടെ ചെയ്യേണ്ടതുണ്ട്. ഇതാണ് നമ്മൾ ഒന്നാമതായി പറഞ്ഞ തത്വം. ഇതൊരുപാട് കാര്യത്തിൽ ഇത് നമുക്ക് വരുന്ന കാര്യമാണ്, ഒരുപാട് കാര്യത്തിൽ ഒരാൾക്ക് വരുന്ന കാര്യമാണിത്. അത് നോമ്പിന്റെ കാര്യത്തിലാകട്ടെ, മറ്റേത് കാര്യത്തിലാകട്ടെ, നമ്മൾ അതിൻ്റെ എങ്ങനെയാണ്, ഏത് മസ്ലഹത്താണ് ആദ്യം ചെയ്യേണ്ടത് എന്നതിനുള്ള തത്വങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. കേൾക്കാത്ത ആളുകൾക്ക് ഇൻഷാല്ലാ ആ ക്ലാസ്സുകൾ ലഭിക്കും. അത് കേൾക്കാൻ സാധിക്കുകയാണ് എങ്കിൽ ഇന്നുള്ള തുടർച്ചക്ക് കൂടുതൽ ഉപകാരമുണ്ടാകും. രണ്ടാമതായി നമ്മൾ പറഞ്ഞ തത്വം എന്ന് പറയുന്നത് ഇദ്ദഹമത്തിൽ മഫാസിദ്, ഇതേപോലെ മഫ്സദത്തുകൾ, ഷർറുകൾ, തിന്മകൾ, അത് ഒരുമിച്ച് വരികയാണ്. അത് ഏതെങ്കിലും ഒന്ന് ചെയ്താലേ മതിയാവൂ അങ്ങനെയുള്ളൊരവസ്ഥയാണ് എങ്കിൽ നമ്മൾ പറഞ്ഞു ഉർത്തു കീബൽ അഹഫു മിൻഹ, അതിലേറ്റവും ചെറിയ മഫ്സദത്ത് ചെയ്യുക എന്നുള്ളത്. നമ്മൾ ആമുഖമായി പറഞ്ഞു ശരീഅത്ത് മുഴുവൻ മഫ്സദത്തുകളും ഒഴിവാക്കാൻ സാധിച്ചാൽ ഒഴിവാക്കണം എന്ന് തന്നെയാണ് അതിൻ്റെ നിയമം, യാതൊരു സംശയവും അതിലില്ല. പക്ഷേ ഒരാൾക്ക് 2 തിന്മകൾ അയാളുടെ മുന്നിലേക്ക് വരികയാണ്, അതിൽ ഒന്ന് പ്രവർത്തിച്ചാൽ മറ്റേത് ബാക്കിയാകും, ഇത് പ്രവർത്തിച്ചാൽ അത് ബാക്കിയാവും, അല്ല ഒന്ന് ഒഴിവാക്കിയാൽ മറ്റേത് ബാക്കിയാകും, ഇത് ഒഴിവാക്കിയാൽ അത് ബാക്കിയാകും, അങ്ങനെ 2 തിന്മകൾ അയാളുടെ മുന്നിലുണ്ട്. ഏതെങ്കിലും ഒന്ന് ചെയ്യാതെ അയാൾക്ക് നിർവാഹമില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം കൂട്ടത്തിൽ ഏറ്റവും ചെറുത് ചെയ്യുക എന്നുള്ളത് അവിടെ അനിവാര്യമായി തീരുകയാണ്. ഉദാഹരണത്തിന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പലതും പറഞ്ഞതാണ്. ഒരാളോട് ഒരു വ്യക്തി പറയുകയാണ്, ഒരാൾ പറയുകയാണ് നീ ഈ ഗ്ലാസ് മദ്യം കുടിച്ചിട്ടില്ല എങ്കിൽ ഞാൻ നിന്നെ കൊല്ലുന്നതായിരിക്കും, വധിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞു. ഇത് കുടിച്ചിട്ടില്ല എങ്കിൽ നിന്നെ കൊല്ലും. ഇവിടെ 2 ഫസാദുകളാണ് ഒരുമിച്ച് വരുന്നത്, 2 മസ്വദത്തുകളാണ്. മദ്യം കുടിക്കുക എന്നുള്ളത് ഹറാമായ കാര്യമാണ്. എന്നാൽ നമ്മുടെ സ്വന്തം ശരീരം നമ്മൾ കാരണത്താൽ അത് കൊല്ലപ്പെടുക എന്നുള്ളത് അത് വലിയ മഫ്സദത്താണ്. ഇവിടെ നമ്മുടെ ശരീരത്തിനെ സംരക്ഷിക്കണം അഥവാ നമ്മുടെ ജീവൻ നിലനിർത്തണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ചെറിയ മഫ്സദത്ത് നമുക്ക് ചെയ്യേണ്ടി വരികയാണ് അല്ലെ. അതേപോലെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും അങ്ങനെയുള്ള പട്ടിണി ഉണ്ടാകുന്ന ഭക്ഷണം കഴിക്കാൻ മറ്റൊന്നും കിട്ടാത്തൊരവസ്ഥ വരുന്ന സമയത്ത് ചിലപ്പോൾ പന്നി മാംസം കഴിക്കൽ അനുവദനീയമാണ്. അഥവാ പന്നി മാംസം എന്ന് കഴിക്കുക എന്നുള്ളത് ഹറാമായ മഫ്സദത്തായ കാര്യമാണ്. പക്ഷേ ജീവൻ നിലനിർത്തുക അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് അതിനേക്കാളും വലിയ മഫ്സദത്താണ്. അപ്പം ആ സമയത്ത് ഷറഇൽ ഈ ഹറാമായ കാര്യം പോലും അവിടെ എന്ത് ചെയ്യുകയാണ്, ചെയ്യൽ അനുവദനീയമായത് വരികയാണ്. കാരണം ഷറുകളിൽ 2 ഷറിൽ ഏറ്റവും ചെറുത് ചെയ്ത് മറ്റ് വലിയ ഷറ് അവിടെ ബാക്കിയാക്കുക, വലിയ ഷറ് ഒഴിവാക്കുക, ചെറിയ ഷറ് ചെയ്യുക എന്നതാണ് അവിടെ ശരീഅത്തിൽ വന്ന നിയമം. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സഹോദരങ്ങളെ, ദീനിൽ വളരെയധികം ദുനിയാവിൻ്റെയും ദീനിൻ്റെയും ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് ഉപകാരമുണ്ടാകുന്ന നിയമങ്ങളാണിത്. പല സന്ദർഭങ്ങളിലും. ഇത് മനസ്സിലാക്കാത്തതിൻ്റെ പേരിൽ ഒരുപക്ഷെ മുസ്ലിമീങ്ങൾക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് മസ്ലഹത്തുകളെക്കുറിച്ചും മഫ്സദത്തുകളെക്കുറിച്ചും കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. അതിലേതാണ് ഏറ്റവും മുന്തിയത്, ഏതാണ് ഇപ്പോൾ ചെയ്യേണ്ടത്, ഏതാണ് ഇപ്പോൾ ചെയ്യാൻ പാടില്ലാത്തത് എന്ന കാര്യങ്ങൾ കൃത്യമായി പഠിക്കണം. എന്തൊക്കെയാണ് മസ്ലഹത്തുകൾ, അതിൻ്റെ തർത്തീവുകൾ എന്താണ് നമ്മൾ വിശദീകരിച്ചു. എന്തൊക്കെയാണ് മഫ്സദത്തുകൾ, അതിൽ ഏറ്റവും ഗൗരവമുള്ളത് ഏതാണ്, അതിൻ്റെ ഗൗരവം കുറഞ്ഞത് ഏതാണ്, ഇതൊക്കെ നമ്മൾ വിശദീകരിച്ചു. നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ പഠനം അത് ഇപ്രകാരമാണ്. ഫിഖുൽ മസാലിഹി അൽ മുഫ്രദ, മസ്ലഹത്ത് മാത്രമുള്ള സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മൾ പറഞ്ഞു നന്മകൾ മാത്രം, ആ നന്മകൾ എല്ലാം ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. രണ്ട് നന്മകൾ ഒരേ സമയത്ത് വന്നാൽ അതിലേറ്റവും മുന്തിയത് ചെയ്യുക. പിന്നീട് പറഞ്ഞു ഫിഖുൽ മഫാസിദി മുഫ്രദ, മഫ്സദത്തുകൾ മാത്രമായിട്ടുള്ള പഠനം. എല്ലാ മഫ്സദത്തുകളും എല്ലാ ഷർറുകളും ഒരാൾക്ക് ഒഴിവാക്കാൻ സാധിച്ചാൽ അത് ഒഴിവാക്കുക, അല്ല ഏതെങ്കിലും ഒരു ഷർറ് ചെയ്താലേ അവിടെ രക്ഷയുള്ളൂ എന്നാണെങ്കിൽ അതിലേറ്റവും ചെറുത് ചെയ്തിട്ട് വലിയ ഷർറ് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ഇതാണ് നമ്മൾ പറഞ്ഞത്. ഇനിയുള്ള മൂന്നാമത്തെ ഇതിലുള്ള ഫിഖ് എന്ന് പറയുന്നത് ഫിഖു അൽ മസാലിഹി വൽ മഫാസിദി ജമീഅൻ, അത് ഒരുമിച്ചുണ്ടാകും. അത് ഒരേ സമയത്ത് മസ്ലഹത്തും മഫ്സദത്തും ഒരുമിച്ച് വരുന്ന സമയമാണ്. ഇവിടെ എന്ത് ചെയ്യണം എന്നുള്ളതാണ് അടുത്തതായിട്ടുള്ള ഖായിദ. അതിൽ രണ്ട് ഖായിദകളാണുള്ളത്. അതിൽ ഒന്നാമത്തേത് നമ്മൾ പഠിക്കുന്ന മൂന്നാമത്തെ തത്വം, ഇദാ തആറദത്തിൽ മസ്ലഹത്തു വൽ മഫ്സദത്തു ഖുദ്ദിമ അർജഹുമാ എന്നുള്ളതാണ്. മസ്ലഹത്തും മഫ്സദത്തും, നന്മയും തിന്മയും ഒരുമിച്ച് ചെയ്യേണ്ടതായ അവസ്ഥ വന്നാൽ ഖുദ്ദിമ അർജഹുഹുമ, അതിലേറ്റവും റാജിഹായിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ നന്മയാണോ ഏറ്റവും കൂടുതൽ തിന്മയാണോ അവിടെ ഉണ്ടാകുക എന്നൊരു കാര്യം പഠിച്ചു മനസ്സിലാക്കിയിട്ട് ഏറ്റവും റാജിഹായത്, ഏറ്റവും മുന്തി നിൽക്കുന്നത് അവിടെ ചെയ്യാൻ ശ്രമിക്കണം എന്നതാണ് ഈ ഖായിദ. ഈ ഖായിദകളെല്ലാം തന്നെ മുൻഗാമികളായ സലഫുകളെല്ലാം അംഗീകരിച്ചിട്ടുള്ള ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള ഖായിദകളാണ്. അതുകൊണ്ട് ഈ ഖായിദകൾ വ്യത്യസ്ത രൂപങ്ങളിൽ മുൻഗാമികളായ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. മഹാനായ പണ്ഡിതൻ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, ഇദാ തആറദത്തിൽ മസാലിഹു വൽ മഫാസിദ്, മഫ്സദത്തുകളും മസ്ലഹത്തുകളും ഇങ്ങനെ പരസ്പരം ഏറ്റുമുട്ടുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ രണ്ടുമുണ്ട്. ഒന്ന്, ഒരിക്കൽ നന്മ ചെയ്യാൻ ശ്രമിച്ചാൽ അവിടെ ഒരു തിന്മയുണ്ടാകും, തിന്മ ചെയ്യാൻ ശ്രമിച്ചാൽ അവിടെ ഒരു നന്മ നഷ്ടപ്പെടും, തിന്മ ഒഴിവാക്കാൻ ശ്രമിച്ചാൽ അവിടെ ഒരു നന്മ നഷ്ടപ്പെടും. ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് യജിബു തർജീഹുർ റാജിഹി മിൻഹ, അതിലേറ്റവും റാജിഹായ ഏറ്റവും കൂടുതലുള്ളത് ഏതാണ് അതേതാണെന്ന് മനസ്സിലാക്കി അത് ചെയ്യൽ നിർബന്ധമാണ് എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും. ഒരുപാട് സ്ഥലങ്ങളിൽ അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ മറ്റു പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. ശരി, ഈ ഖായിദ ഇത് മനസ്സിലാക്കണമെങ്കിൽ എങ്ങനെയാണ് ഈ ഖായിദ നമ്മൾ അപ്ലൈ ചെയ്യുക? നമ്മൾ പറഞ്ഞു നേരത്തെ മസ്ലഹത്തിൽ ഏറ്റവും മുന്തിയ മസ്ലഹത്ത് നടപ്പിൽ വരുത്തണമെന്ന് പറഞ്ഞപ്പോൾ അതിലെ ചില നിബന്ധനകൾ നമ്മൾ പറഞ്ഞു. ഏറ്റവും മുന്തിയ മസ്ലഹത്ത് ഏതാണെന്ന് കണ്ടുപിടിക്കാനുള്ള ചില നിബന്ധനകൾ നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫർളും മുസ്തഹബും വരുമ്പോൾ ഫർളിനെ മുന്തിക്കണം എന്ന പോലെയുള്ള ഒരുപാട് കായിദകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇബാദത്തിൻ്റെ സ്വന്തമായിട്ട് ഇബാദത്തിൻ്റെതായ ഭാഗമായ കാര്യം വരുമ്പോൾ അതല്ലാത്ത കാര്യങ്ങളെ മുന്തിക്കരുത്. നമ്മൾ ഉദാഹരണം പറഞ്ഞിരുന്നു, നമ്മൾ ഒരാൾക്ക് തവാഫ് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് ഇബാദത്തിൻ്റെ ഭാഗമാണ്, തവാഫിൻ്റെ ഭാഗമാണ് പുരുഷന്മാർക്ക് ആദ്യത്തെ മൂന്ന് തവാഫിൽ മൂന്ന് ചുറ്റിൽ റംലി ചെയ്യുക, വേഗത്തിൽ നടക്കുക എന്നുള്ളത്, കാലുകൾ അടുപ്പിച്ച് ഓടുന്ന രൂപത്തിൽ ചെയ്യുക എന്നുള്ളത്. പക്ഷെ നമ്മൾ പറഞ്ഞു കാബയുടെ അടുത്ത് നിന്ന് തവാഫ് ചെയ്യുക എന്നുള്ളത് വേറൊരു സുന്നത്താണ്, കാബയുടെ അടുത്ത് തന്നെ നിന്ന് തവാഫ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ ഒരാൾക്ക് കാബയുടെ അടുക്കൽ നിന്ന് തവാഫ് ചെയ്യുന്ന സമയത്ത് റംലി ചെയ്യാൻ പറ്റില്ല, വേഗത്തിൽ ഓടാൻ പറ്റുന്ന അവസ്ഥ ഇല്ലാതിരിക്കുമ്പോൾ കാബയുടെ ദൂരെ പോയിട്ട് അയാൾ ഇങ്ങനെ വേഗത്തിൽ ഓടുന്ന രീതി സ്വീകരിക്കുക. കാരണം അത് തവാഫിൻ്റെ ഉള്ളിലുള്ള ബന്ധമാണ്, മറ്റേത് തവാഫിൻ്റെ സ്ഥലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. വേറെയും ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരാൾക്ക് ഒന്നാമത്തെ സഫിൽ നിൽക്കുക എന്നുള്ളത് നിസ്കാരത്തിൽ വളരെയധികം ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. പക്ഷെ ഒരാൾക്ക് ഒന്നാമത്തെ സഫിൽ അയാളുടെ മുന്നിൽ ഒരുപാട് അലങ്കോലം ഉണ്ടാക്കുന്ന, അയാളുടെ ശ്രദ്ധ തെറ്റുന്നതായ കാര്യങ്ങളുണ്ട് എന്ന് വിചാരിക്കുക. ഒരു മസ്ജിദിൽ ഒന്നാമത്തെ സഫിൽ, ഒന്നുകിൽ അവിടെ വലിയൊരു സ്പീക്കർ ഉണ്ട്, ആ സ്പീക്കറിന് കേൾക്കുന്ന സമയത്ത് ഇയാൾക്ക് ഭയങ്കരമായ പ്രയാസം അനുഭവിക്കുന്നു, നിസ്കാരത്തിൽ ഹുഷു കിട്ടുന്നില്ല, ഭയങ്കര ശബ്ദത്തിലാണ് വെച്ചിട്ടുള്ളത്. അതല്ലെങ്കിൽ അവിടെ ഒരുപാട് അലങ്കാര പണികളൊക്കെ വെച്ചിട്ടുണ്ട്, അത് കാരണം അയാൾക്ക് നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടുന്നില്ല. എന്നാൽ രണ്ടാമത്തെ സഫിലേക്ക് നിൽക്കുമ്പോൾ ഈ സ്പീക്കറിന്റെ ബുദ്ധിമുട്ട് അയാൾക്കില്ല, അതല്ല എങ്കിൽ ഈ പറയുന്ന ചിത്രങ്ങളോ അല്ലെങ്കിൽ അലങ്കാരങ്ങളോ കാരണത്താലുള്ള ശ്രദ്ധ തിരിയലും ഇല്ല, ഹുഷു ലഭിക്കുന്നുണ്ട് രണ്ടാമത്തെ സഫിലേക്ക് നിൽക്കുമ്പോൾ. പണ്ഡിതന്മാർ പറയുന്നു ഇത്തരം ഘട്ടങ്ങൾ വന്നാൽ അയാൾ രണ്ടാമത്തെ സഫിലേക്ക് നിൽക്കുക എന്നതാണ് നല്ലത്. കാരണം ഇബാദത്ത് നന്നാവുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം, പിന്നെയാണ് അതിൻ്റെ സ്ഥലവും കാലവും ഒക്കെ പരിഗണിക്കുന്നത്. ആ ഇബാദത്തിന് നന്നാക്കുക എന്നുള്ള കാര്യത്തിന് അവിടെ മുന്തിക്കണം. ഇതൊക്കെ മസ്ലഹത്തുകൾ ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ളതിൻ്റെ, അഥവാ ഏത് മസ്ലഹത്താണ് നമ്മൾ മുന്തിക്കേണ്ടത് എന്നുള്ളതിൻ്റെ നിബന്ധനകളാണ്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അതേപോലെ തന്നെ മഫ്സദത്തിനും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഏറ്റവും വലിയ മഫ്സദത്ത് ഏതാണ്, അതിനെങ്ങനെ ഒഴിവാക്കണം എന്നുള്ളത്. ഒരാൾക്ക് ഒരേ സമയത്ത് ഒരു ഷിർക്കോ ഒരു മഅസിയത്തോ ചെയ്യേണ്ട അവസ്ഥ വരികയാണ്. ആ ഷിർക്ക് ചെയ്താൽ അയാൾ മഅസിയത്ത് നിന്നൊഴിവാകും, മഅസിയത്ത് ചെയ്താൽ ഷിർക്ക് നിന്നൊഴിവാകും. ചിലപ്പോൾ ആ ഷിർക്ക് ചെയ്യാതിരിക്കാൻ അയാൾ മഅസിയത്ത് തിന്മ ചെയ്യേണ്ടി വരും. അപ്പം ഏറ്റവും ചെറിയ തിന്മ തിരഞ്ഞെടുക്കേണ്ടതായ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നന്മ തിന്മകൾ ഒരുമിച്ച് വരുന്ന സമയത്ത് ഇതിലേത് എങ്ങനെയാണ് നമ്മൾ നന്മയാണോ കൂടുതൽ തിന്മയാണോ അവിടെ കൂടുതൽ എങ്ങനെ പരിശോധിക്കും, അതിന് ചില കായിദകൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ഒന്നാമത്തത് അൽഖത്ഉ വദ്ദന്നു വൽ വഹ്മു ഫതുഖദ്ദമുൽ മഖ്തുഉ ബിഹാ അലൽ മദ്നൂനതി വൽ മൗഹൂമതി. അഥവാ ചില വിഷയങ്ങൾ വളരെ ഖത്ആയ വിഷയമെന്ന് പറയും, അഥവാ യാതൊരു സംശയവുമില്ലാത്ത നേർക്ക് നേരെ ഖുർആനിലും ഹദീസിലും നസ്സായി വന്നിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, ഒരു സംശയവുമില്ലാത്ത. എന്നാൽ ചില കാര്യങ്ങൾ അവിടെ സംശയം സാധ്യതയുള്ള ചില തിന്മകളുണ്ട്. പിന്നെ ഇതിനുദാഹരണമായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് കൃഷി ചെയ്യൽ, ഫ്രൂട്ട്സ് കൃഷി ചെയ്യുക, മുന്തിരി കൃഷി ചെയ്യുക എന്നുള്ളത് അനുവദനീയമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല, അത് അനുവദനീയമായ ഒരു കാര്യമാണ്. പക്ഷേ അതിലൊരു വഹമുണ്ട്, ഒരു സാധ്യതയുണ്ട്, ഒരു വന്നുണ്ട്. എന്താണത്? ആരെങ്കിലുമൊക്കെ നമ്മൾ വിൽക്കുന്ന മുന്തിരി എടുത്തിട്ട് വല്ല വൈനോ അല്ലെങ്കിൽ കള്ളു കുടിക്കാനോ മറ്റോ ഒക്കെ ഉപയോഗിക്കാം എന്നൊരു സാധ്യതയുണ്ട്. എന്നാൽ ഇത് ശരീഅത്തിൽ അനുവദനീയമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ലാത്ത ഖത്ആയ കാര്യമാണ്. അപ്പൊ കേവലം സാധ്യത മാത്രം ഉണ്ടാകുന്ന സമയത്ത് അത് പരിഗണിക്കേണ്ടതില്ല, മറിച്ച് വ്യക്തമായ കാര്യം പരിഗണിച്ചാൽ മതി. പല കാര്യങ്ങളും നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കത്തിയുടെ ഉപയോഗം എന്ന് പറയുന്നത്, കത്തി എന്ന് പറയുന്നത് അത് അസല അനുവദനീയമായ ഒരുപാട് ഉപകാരങ്ങളുള്ള കാര്യമാണ്. പക്ഷെ ഒരാൾക്ക് കത്തി എടുത്തിട്ട് അതിന് എന്തെങ്കിലുമൊക്കെ ഉപദ്രവങ്ങൾ ഉണ്ടാക്കാനോ ഒരു മനുഷ്യനെ കൊല്ലാൻ വരെ അത് ഉപയോഗിക്കാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമുക്ക് കത്തി ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറയാൻ പാടില്ല. കാരണം മറിച്ച് കത്തിക്ക് അത് വ്യക്തമായതായ ഉപകാരങ്ങളാണ് കൂടുതൽ മുന്തി നിൽക്കുന്നത്. അതിൽ നിന്നുണ്ടാകുന്ന ഷറുകൾ അത് അത്ര വലിയ റാജിഹല്ല, ഉയർന്നു നിൽക്കുന്നതല്ല, ഒരു സംശയകരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയാണ് ആ അഭിപ്രായം മഫ്സദത്തും മസ്ലഹത്തും നിൽക്കുന്നത്. കത്തി കൊണ്ടുണ്ടാകുന്ന ഉപദ്രവം അതൊരു സംശയകരമായ കാര്യമാണ്, ഉറപ്പുള്ളതല്ല. എന്നാൽ കത്തി കൊണ്ടുള്ള ഉപകാരം അത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ ഉറപ്പുള്ളതും സംശയവുമായ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഉറപ്പുള്ളതിനെ മുന്തിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഫ്രൂട്ട്സിൻ്റെ ഉപയോഗം ധാരാളം ഉണ്ട്. മുന്തിരിയുടെ ഉപയോഗം തന്നെ മുന്തിരി ഫ്രൂട്ട്സ് ആയിട്ട് കഴിക്കാം, അത് ഉണക്കിയിട്ട് ഉണക്ക മുന്തിരി ആയിട്ട് കഴിക്കാം, അങ്ങനെ ധാരാളം അത് ജ്യൂസ് അടിച്ച് കുടിക്കാം, അങ്ങനെ ഒരുപാട് ഉപകാരങ്ങൾ അത് വ്യക്തമായത് ഇവിടെ ഉണ്ട്. ഉപകാരങ്ങൾ വളരെ വ്യക്തമാണ്. എന്നാൽ അതിൽ നിന്നും ആളുകൾ വൈൻ ഉണ്ടാക്കുക എന്നുള്ളത് സംശയമേ ഉള്ളൂ. ഈ നമ്മൾ ഉണ്ടാക്കുന്നതിൽ നിന്ന് വൈൻ ഉണ്ടാക്കും, ആളുകൾ അത് കള്ളിന് ഉപയോഗിക്കും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ അത് കൃഷി ചെയ്യൽ അനുവദനീയമാണ്. അതിൽ നിന്നും ആരെങ്കിലും ഉണ്ടാക്കിയേക്കും എന്നുള്ള ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളത് ഒഴിവാക്കേണ്ടതില്ല, അത് ഒഴിവാക്കേണ്ടതില്ല എന്നത് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇതേപോലെയുള്ള പല കായിദകളുമാണ് ഈ വിഷയത്തിലുള്ളത്. അതേപോലെ അവർ പറഞ്ഞിട്ടുള്ളതാണ് ഇദകാനത്തിൽ മഫ്സദത്തു ഫി ദറജത്തി തഹ്രീം വൽ മസ്ലഹത്തു ഫി ദറജത്തി നദബ് റജഹത്തിൽ മഫ്സദ. അഥവാ നമ്മൾ പറഞ്ഞു രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് മുട്ടുന്നുണ്ട്. അതിൽ അവിടെ ഒഴിവാക്കേണ്ടതായ തിന്മ മഫ്സദത്ത് അത് ഹറാമായ കാര്യമാണ്, അത് ഒഴിവാക്കൽ അത് ചെയ്താൽ ഹറാമാകുന്ന ഒരു കാര്യമാണ് അവിടെ ഉള്ളത്. എന്നാൽ അവിടെയുള്ള നന്മ അത് ചെയ്യൽ വാജിബൊന്നുമില്ല, സുന്നത്താണ്. ഉദാഹരണം പറയാം, ഒരാൾക്ക് ഒരു പ്രവൃത്തി ഒരു മഫ്സദത്ത് വന്നു, അത് ഉപേക്ഷിക്കൽ നിർബന്ധമാണ്, ഹറാമായ കാര്യമാണ്, ആ പ്രവൃത്തി ഹറാമായ കാര്യമാണ്. ഇവിടെ അതിന് പകരം തടസ്സമായി നിൽക്കുന്നത് അഥവാ ഈ തിന്മ തടുക്കാൻ പോയാൽ നമുക്ക് നഷ്ടപ്പെടുന്നതായ ഒരു സുന്നത്ത്, അത് കേവലം മുസ്തഹബായ കാര്യമാണ്, വാജിബായ ഒരു കാര്യമല്ല. ഈ ഹറാം തടുക്കാൻ പോയാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് ഒരു സുന്നത്തായ ഒരു മസ്ലഹത്ത് മാത്രമാണ് എങ്കിൽ നമ്മൾ നിർബന്ധമായി ആ സുന്നത്ത് ഒഴിവാക്കിയിട്ട് ഈ ഹറാമിനെ തടയാൻ പോകണം, യാതൊരു സംശയവും അതിലില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാളോട് പറയാണ്, ഒരാൾക്കൊരു മസ്ജിദിൽ വന്ന് നിസ്കരിക്കുകയാണ് എങ്കിൽ ഒരാൾ പറയുകയാണ് മസ്ജിദിൽ വന്ന് നിസ്കരിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ കൊണ്ട് കള്ളു കുടിപ്പിക്കും, ഈ മസ്ജിദിൻ്റെ അകത്ത് നിസ്കരിക്കുകയാണ് എങ്കിൽ കള്ളു കുടിപ്പിക്കും, ഇയാൾ വീടാണെങ്കിൽ മസ്ജിദിന്റെ അടുത്തല്ല, വളരെ ദൂരെയാണ് എന്ന് വിചാരിക്കുക. മസ്ജിദിൽ വരൽ നിർബന്ധമില്ലാത്ത ഒരു വ്യക്തിയാണ്. അപ്പൊ അയാൾക്ക് മസ്ജിദിലേക്ക് വരിക എന്നുള്ളത് സുന്നത്തായ കാര്യം മാത്രമാണ്. മസ്ജിദിലേക്ക് വരിക എന്നുള്ളത് സുന്നത്തായ കാര്യം മാത്രമാണ്. അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വരുന്നാൽ ഈ ഒരു ഹറാമ് സംഭവിക്കും, ഇവിടെ വന്നാൽ ഈ ഒരു ഹറാമ് സംഭവിക്കും. എന്നാൽ മസ്ജിദിലേക്ക് വരൽ ഉപേക്ഷിക്കുക എന്നുള്ളൊരു വാജിബ് അയാൾ ഉപേക്ഷിക്കുന്നില്ല, മറിച്ചൊരു സുന്നത്താണ്. കാരണം അയാൾ ബാങ്ക് കേൾക്കാത്ത ദൂരത്തു നിന്ന് വരുന്നതാണ്, നിർബന്ധമില്ല അയാളെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് കേൾക്കാത്ത സ്ഥലത്തു നിന്ന് വരുന്നതാണ്. അപ്പോൾ ആ സുന്നത്ത് അവിടെ നഷ്ടപ്പെടലാണ് ഈ ഹറാം ചെയ്യുന്നതിനേക്കാളും നല്ലത്. കാരണം ഒരു സുന്നത്തിന് വേണ്ടി ഹറാം ഉപേക്ഷിക്കണം, ഒരു സുന്നത്ത് എടുക്കുന്നതിന് വേണ്ടി ഹറാം ഉപേക്ഷിക്കണം, അതല്ലാതെ ആ സുന്നത്ത് കിട്ടുന്നതിന് വേണ്ടി ഹറാം ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ഇങ്ങനെയുള്ള ചില കായിദകളാണ് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ വരുത്തിയിട്ടുള്ളത്. ഇനി വേറൊരാൾക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിസ്കാരത്തിനൊക്കെ, നമ്മൾ പറഞ്ഞു നിസ്കാരത്തിന്റെ മസ്ലഹത്തുകൾ പറയുമ്പോൾ മസ്ലഹത്തും ദറൂറിയുണ്ട്, അഥവാ നിസ്കരിക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. എന്നാൽ നിസ്കാരത്തിൽ മസ്ലഹത്തുൻ ഹാജിയ, നിസ്കാരത്തിൽ നിൽക്കുക, അതേപോലെ തന്നെ നിസ്കാരത്തിൽ ചെയ്യേണ്ടതായ വാജിബുകൾ, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ഇതൊക്കെ മസ്ലഹത്തുൻ ഹാജിയ എന്ന് പറയും. ഇതൊക്കെ ആമുഖത്തിൽ നമ്മൾ പറഞ്ഞു പോയിട്ടുള്ള ചില കാര്യങ്ങളാണ്. അതേപോലെ നമ്മൾ പറഞ്ഞു അവിടെ മസ്ലഹത്തുൻ തഹ്സീനിയ, നിസ്കാരത്തിൽ നല്ല അലങ്കാരമുള്ള വസ്ത്രം ധരിക്കുക പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ ഇയാൾക്ക് ചില സമയത്ത് ഈ ദറൂറിയായ കാര്യങ്ങൾ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകുമെന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് നിസ്കാരം ഫ്ലൈറ്റിൽ വെച്ച് നിസ്കരിക്കേണ്ട ഒരവസ്ഥ. ഫ്ലൈറ്റിൽ വെച്ച് നിസ്കരിക്കേണ്ട അവസ്ഥ വരുന്ന സമയത്ത് ഒന്നുകിൽ ഇയാൾക്ക് ഫ്ലൈറ്റിൽ വെച്ച് ഇരുന്ന് വെള്ളമില്ലാതെയൊക്കെ നിസ്കരിക്കാം, വെള്ളം ഉണ്ടാവില്ല, തയമ്മും ചെയ്തിട്ട് ഇരുന്നിട്ടൊക്കെ നിസ്കരിക്കാം. അതല്ല എങ്കിൽ അയാൾക്കുള്ളത് എന്താണ്, നിസ്കാരം തന്നെ ഉപേക്ഷിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. നിസ്കാരം തന്നെ അഥവാ സമയം തെറ്റിയിട്ട് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തതിന് ശേഷം നിസ്കാരം തന്നെ ഉപേക്ഷിക്കുന്ന അവസ്ഥയായിരിക്കും ഇയാൾക്ക് ഉണ്ടാവുക. ഈ സമയത്ത് ഫ്ലൈറ്റിൽ വെച്ചിട്ട് ആ രൂപത്തിൽ നിസ്കരിക്കുക എന്നുള്ളതാണ് ഇയാൾ തിരഞ്ഞെടുക്കേണ്ടത്. കാരണം അത് നിസ്കാരത്തിന്റെ ദറൂറത്തിനെ അവിടെ നിലനിർത്തുന്നു, നിസ്കരിക്കുക എന്നുള്ള കാര്യത്തിനെ നിലനിർത്തുന്നു. സമയത്ത് നിസ്കരിക്കുക എന്നുള്ളത് അതിനെ അവിടെ അതിന്റെ വാജിബായ കാര്യങ്ങൾ നിൽക്കുക പോലെയുള്ള, വുളു എടുക്കുക, ശുദ്ധിയാവുക പോലെയുള്ള കാര്യങ്ങൾ അയാൾക്ക് നഷ്ടപ്പെടുന്നുണ്ട് എങ്കിലും അയാൾ എന്ത് ചെയ്യണം, അവിടെ ഏറ്റവും മുന്തിയ കാര്യം ഏതാണ്, നിസ്കാരത്തിന് ദറൂറിയത്തായ നിസ്കാരം ആ സമയത്ത് നിർവഹിക്കുക എന്നുള്ള കാര്യം നിർവഹിക്കലാണ്. അപ്പൊ ദറൂറത്തായ കാര്യങ്ങളും അതേപോലെ ഹാജത്തായ കാര്യങ്ങളും തമ്മിൽ ഏറ്റുമുട്ടിയാൽ ദറൂറത്തുള്ള കാര്യമായിരിക്കും, അതിനായിരിക്കും കൂടുതൽ മസ്ലഹത്ത് ഉണ്ടാകുക എന്ന രൂപത്തിൽ പണ്ഡിതന്മാർ ഈ വിഷയം പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇനി ഇതിനുള്ള കായിദകൾ, ഈ തെളിവിന്, ഈ പറയുന്ന തെളിവിനുള്ള ഖുർആനിൽ നിന്നും അതേപോലെയുള്ള ഹദീസുകളിൽ നിന്നുള്ള തെളിവുകൾ എന്തൊക്കെയാണ്, നന്മയും തിന്മയും ഒരുമിച്ച് വന്നാൽ അതിലേറ്റവും മസ്ലഹത്തുള്ളത്, ഏറ്റവും കൂടുതൽ ഉള്ളത് അത് തിരഞ്ഞെടുക്കണം എന്ന് പറയാനുള്ള തെളിവ് എന്താണ്? പണ്ഡിതന്മാർ പറയുന്നത് ഖുർആനിൽ ഒരു ആയത്താണ്. അല്ലാഹു തആല സൂറത്തുൽ ബഖറയിൽ പറഞ്ഞു, യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ, അവർ കള്ളിനെ കുറിച്ചിട്ടും ചൂതാട്ടത്തെ കുറിച്ചും നബിയെ താങ്കളോട് ചോദിക്കുന്നു. ഖുൽ ഫീഹിമ ഇസ്മുൻ കബീറുൻ വ മനാഫിഉ ലിന്നാസ്, നബി അവരോട് പറയുക അതിൽ വലിയ ഇസ്മുണ്ട്, വലിയ പാപമുണ്ട്, കള്ളിലും ചൂതാട്ടത്തിലും വലിയ തിന്മയാണുള്ളത്. വ മനാഫിഉ ലിന്നാസ്, അതേപോലെ ജനങ്ങൾക്ക് ചില ഉപകാരങ്ങളുമുണ്ട്. ഇസ്മുഹുമ അക്ബറു മിൻ നഫ്ഇഹിമ, എന്നാൽ അതിന്റെ ഉപകാരമാണ് അതിൽ നിന്നും കിട്ടുന്ന, അതിന്റെ പാപമാണ് അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന ഉപദ്രവമാണ് അതിൽ നിന്ന് കിട്ടുന്ന ഉപകാരത്തെക്കാൾ കൂടുതലായിട്ടുള്ളത്. പാപമാണ് അവിടെ ഗൗരവമായിട്ട് ഉള്ളത്. അഥവാ കള്ള് കുടിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ കള്ളുമായി ഇടപെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് കിട്ടുന്ന ചില്ലറ ചില ലാഭങ്ങളുണ്ട്, ചില മൻഫാത്തുകളുണ്ട്. അവന് ചിലപ്പോൾ ചില പ്രയാസങ്ങളൊക്കെ ഉള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം കള്ളൊക്കെ കുടിച്ച് അവൻ്റെ ആ പ്രയാസങ്ങളൊക്കെ നീക്കണം എന്നവൻ വിചാരിക്കുന്നു. അതേപോലെ അത് കച്ചവടം ചെയ്യുന്ന ആളുകൾ അതിൽ നിന്നും ചില ലാഭങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. പക്ഷേ അതിൽ നിന്നും ഉണ്ടാകുന്ന പാപമാണ്, ദുനിയാവിലും ആഖിറത്തിലും അവനുണ്ടാകുന്ന ദൂഷ്യങ്ങളാണ് അതിനേക്കാളും വലുത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല കൂടുതൽ അഥവാ മഫ്സദത്തും മസ്ലഹത്തും രണ്ടും ഉണ്ടാകുന്ന സമയത്ത് മുന്തി നിൽക്കുന്നത് അവിടെ ആ മഫ്സദത്താണ്, മുന്തി നിൽക്കുന്നത് ആ മഫ്സദത്താണ്, അതുകൊണ്ട് അത് ഉപേക്ഷിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇസ്മുഹുമ അക്ബറു മിൻ നഫ്ഇഹിമ, അഥവാ മഫ്സദത്തുഹുമ അക്ബറു മിൻ മസ്ലഹത്തിഹിമ, അതിൽ നിന്ന് കിട്ടുന്നതായ ചില മസ്ലഹത്തിനേക്കാളും കൂടുതൽ മഫ്സദത്താണ് അവിടെ ഉള്ളത്. ഇത് രണ്ടും ഒരുമിച്ചുണ്ട് എന്നാണ്, രണ്ടും അവിടെ ഒരുമിച്ചുണ്ട് എന്നാണ്. ചില മൻഫാത്ത് ഇത് ഉപേക്ഷിക്കുന്ന ആളുകൾക്ക് പോകും, പക്ഷെ ആ ചെറിയ മൻഫാത്ത് പോകലാണ് ഈ വലിയ മഫ്സദത്ത് അയാൾക്ക് വരുന്നതിനേക്കാളും നല്ലത്. അതുകൊണ്ട് ആ വലിയ മഫ്സദത്തായ കള്ളു കുടിക്കുക എന്നുള്ളത് അത് ഉപേക്ഷിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് എന്നാണ് പണ്ഡിതന്മാർ ഈ ആയത്തിൽ നിന്നും തെളിവായി പറഞ്ഞിട്ടുള്ളത്. കള്ളിന് കൂടുതൽ ഉപദ്രവമാണ്, കുറഞ്ഞ ഉപകാരമേ ഉള്ളൂ. കൂടുതൽ ഉപദ്രവമുള്ള കാര്യങ്ങൾ അത് ഒഴിവാക്കണം. അതേതൊരു കാര്യവും അങ്ങനെ തന്നെയാണ്. ആ കാര്യത്തിന് കൂടുതൽ ഉപദ്രവവും കുറഞ്ഞ ഉപകാരമുള്ളതാണ് എങ്കിൽ അത് ഒഴിവാക്കേണ്ടതുണ്ട്. അതിൻ്റെ ആ ചെറിയ ഉപകാരത്തിന് വേണ്ടി കൂടുതൽ ഉപദ്രവം നമ്മൾ ചെയ്യാൻ പാടില്ല. അല്ല എങ്കിൽ ആ കൂടുതൽ ഉപദ്രവം ഒഴിവാക്കുന്നത് കൊണ്ട് ചെറിയ ഉപകാരം നഷ്ടപ്പെട്ടാൽ നമ്മളത് പരിഗണിക്കേണ്ടതില്ല. ആ ഉപദ്രവം കൂടുതലുള്ളതിനെ ഒഴിവാക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. രണ്ടാമതായി പണ്ഡിതന്മാർ മറ്റൊരായത്ത് പറഞ്ഞു, സൂറത്തു ബക്കറയിൽ തന്നെ ഉള്ള ഖിതാലുമായി യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അല്ലാഹു തആല പറഞ്ഞു, കുതിബ അലൈക്കുമുൽ ഖിതാൽ വഹുവ കുർഹുൻ ലക്കും, നിങ്ങൾക്ക് അല്ലാഹു തആല യുദ്ധം നിർബന്ധമാക്കിയിട്ടുണ്ട്. എന്നാൽ വഹുവ കുർഹുൻ ലക്കും, നിങ്ങൾക്ക് അതിനോട് അനിഷ്ടകരമാണ്. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, വഅസ അൻ തക്റഹു ഷൈഅൻ വഹു ഖൈറുൽ ലക്കും, ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് വെറുപ്പുണ്ടാകും, പക്ഷെ നിങ്ങൾക്ക് ഖൈറുണ്ടാകും എന്നാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. ഇവിടെ യുദ്ധം കൊണ്ടുണ്ടാകുന്ന ചില മഫ്സദത്തുകളുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ യുദ്ധത്തിന് പോവുകയാണെങ്കിൽ, നമ്മൾ സംസാരിക്കുന്നത് ശരീഅത്ത് അംഗീകരിക്കുന്ന ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴിലുള്ള യുദ്ധങ്ങളെ കുറിച്ചിട്ടാണ്. അതല്ലാത്ത യുദ്ധങ്ങളാണെങ്കിൽ അത് മുഴുവൻ മഫ്സദത്താണ്, അതിൽ യാതൊരു മസ്ലഹത്തും ഇല്ല. അപ്പോൾ യുദ്ധത്തിന് ചെറിയ ചെറിയ ചില മഫ്സദത്തുണ്ട്. അവനവൻ്റെ വീട്ടുകാരെ ഉപേക്ഷിച്ചു പോകണം, അവന് സാമ്പത്തികമായിട്ട് അതിന് ചിലവുകൾ ഉണ്ടാകും, അതേപോലെ അവൻ മരണപ്പെടാനും ഒക്കെ സാധ്യതയുണ്ട്. അതിൻ്റെ ആ ഒരു നാഹിയത്തിൽ, ആ ഒരു കോണിൽ അവൻ നോക്കുന്ന സമയത്ത് അത് അവന് ചെറിയ മഫ്സദത്ത് തന്നെയാണ്. ദുനിയാവിലുള്ള സുഖ സൗകര്യങ്ങളൊന്നും യുദ്ധം ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ കാവൽ നിൽക്കുന്ന യുദ്ധഭൂമിയിൽ കാവൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുകയില്ല. എന്നാൽ ആ യുദ്ധം അതിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായാൽ അയാൾക്ക് ലഭിക്കുന്ന മസ്ലഹത്ത് എന്ന് പറയുന്നത് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനമാണ്, സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ഈ ചെറിയ മഫ്സദത്ത് അത് അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, അത് പരിഗണിക്കേണ്ടതില്ല. കാരണം വലിയ മസ്ലഹത്ത് അവിടെ ഉണ്ട്. അപ്പൊ മഫ്സദത്തും മസ്ലഹത്തും ഒരുമിച്ച് യുദ്ധത്തിലുണ്ട്. അതിലെ മഫ്സദത്ത് കുറവാണ്, മസ്ലഹത്ത് കൂടുതലാണ്. അതുകൊണ്ട് അള്ളാഹു തആല അതാണ് നിങ്ങൾക്ക് ഖൈർ, വഹുവ ഖൈറുൽ ലക്കും, ആ യുദ്ധത്തിൽ പോയി പങ്കെടുക്കുക എന്നതാണ് നിങ്ങൾക്ക് ഖൈർ എന്ന് അല്ലാഹു തആല നമ്മോട് പറയുകയാണ്. അപ്പൊ ഒരേ സമയത്ത് മസ്ലഹത്തും മഫ്സദത്തും ഉള്ള ഒരു ഉദാഹരണമാണ് യുദ്ധം. അതിലുള്ള മഫ്സദത്താണ് കുറവ്, മസ്ലഹത്താണ് കൂടുതൽ. നമ്മൾ ഒന്നാമത് പറഞ്ഞ ഉദാഹരണത്തിൽ നേരെ തിരിച്ചിട്ടാണ്. കള്ളിന്റെ കാര്യം പറഞ്ഞപ്പോൾ അവിടെ മഫ്സദത്താണ് കൂടുതൽ, ഇസ്മുഹുമ അക്ബറു മിൻ നഫ്ഇഹിമ, ഉപകാരം കുറവാണ്. അപ്പോൾ ഏതാണോ കൂടുതലുള്ളത് അതിനെ മുന്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഖാഇദ. മഫ്സദത്തും മസ്ലഹത്തും, നന്മയും തിന്മയും ഒരുമിച്ചുണ്ടാകുമ്പോൾ ഏതാണ് അവിടെ കൂടുതൽ അതിനെ മുന്തിക്കുക, കുറവുള്ളതിനെ ഒഴിവാക്കുക, അത് പ്രശ്നമില്ല. വലിയ തിന്മ ഒഴിവാക്കുന്ന സമയത്ത് ചില നന്മകൾ ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിലും, ചില നന്മകൾ ലഭിച്ചിട്ടില്ല എങ്കിലും അത് ഒഴിവാക്കുക, കള്ളിന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ. വലിയ ഖൈർ ലഭിക്കുന്ന, മസ്ലഹത്ത് ലഭിക്കുന്ന സമയത്ത് ചെറിയ മഫ്സദത്ത് അവിടെ ഉണ്ടായാലും, ചെറിയ പ്രയാസങ്ങൾ അവിടെ ഉണ്ടായാലും അത് പരിഗണിക്കേണ്ടതില്ല, ആ നന്മക്ക് വേണ്ടി തയ്യാറാകുക എന്നതാണ് യുദ്ധത്തിന്റെ ആയത്തിലൂടെ അള്ളാഹു തആല പറഞ്ഞിട്ടുള്ളത്. പിന്നീട് നമ്മൾ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം നമ്മൾ നേരത്തെ ഒരു കായിതയിൽ പറഞ്ഞതാണ്. ഇതിൽ ചില കായിതകൾ, ആ കായിതകൾ രണ്ട് കായിതയിലും ഉൾപ്പെടാവുന്ന കാര്യമാണ്. എങ്ങനെയായാലും ഫലം, അതിന്റെ റിസൾട്ട്, നതീജ ഒന്നു തന്നെയായിരിക്കും. എന്താണ് അതിൽ ചെയ്യേണ്ടത് ചെയ്യേണ്ടാത്തത് എന്നുള്ളത് കാര്യം കറക്റ്റ് ആയിരിക്കും. അതിൽ പെട്ടതാണ് സൂറത്തു അൽ കഹഫിൽ, നമ്മൾ വെള്ളിയാഴ്ചയൊക്കെ ഇന്നും പാരായണം ചെയ്തിട്ടുള്ള സൂറത്തുൽ കഹഫിൽ, മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയും ഹദർ അലൈഹിസ്സലാത്തു വസ്സലാമയും അവർ രണ്ടുപേരും പുറപ്പെടുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഫന്തലഖ ഹത്ത ഇദാ റക്കിബ ഫി സഫീനതി ഖറഖഹ, അങ്ങനെ പുറപ്പെട്ടു, അവരൊരു കപ്പലിൽ കയറി. കപ്പലിൽ കയറിയപ്പോൾ അതാ ഹദർ, അദ്ദേഹം ആ കപ്പലിനൊരു ദ്വാരം ഉണ്ടാക്കുകയാണ്. അപ്പോൾ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തിരിച്ചു ചോദിച്ചു, ഖാല അഖറഖതഹ ലിതുഗരിക അഹ്ലഹ ലഖദ് ജയ്ത ഷൈഅൻ ഇമ്ര, നീ ഇത് ദ്വാരമുണ്ടാക്കിയ അതിൽ ആളുകളൊക്കെ മുങ്ങിപ്പോകില്ലേ, എത്ര വലിയ പാതകമാണ്, അപകടമാണ് നീ ചെയ്തിട്ടുള്ളത് എന്ന് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുകയുണ്ടായി. എന്തുകൊണ്ടാണ് ഇവിടെ ചെയ്തത്? നമ്മൾ നേരത്തെ വിശദീകരിച്ച ഒരു കാര്യമാണ്, ഇവിടെ അദ്ദേഹം വലിയൊരു മസ്ലഹത്ത് അവിടെ കാണുന്നുണ്ട്. എന്താണത്? ഇതിനൊരു ദ്വാരമുണ്ടാക്കുക എന്ന് പറയുന്ന, ഇതിനൊരു ദ്വാരമുണ്ടാക്കുക എന്ന് പറയുന്ന ചെറിയൊരു മഫ്സദത്ത് അവിടെ ചെയ്താൽ പിന്നിൽ ഒരു രാജാവ് വരാനുണ്ട്. ആ രാജാവ് വരുന്ന സമയത്ത് ദ്വാരമുള്ള കപ്പലാണ് എങ്കിൽ അയാൾ അത് സ്വീകരിക്കുകയില്ല, അത് പിടിച്ചെടുക്കുകയില്ല. അത് നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു കുഴപ്പമില്ലാത്ത കപ്പലാണെങ്കിൽ ഈ പാവപ്പെട്ട മിസ്കീൻമാരുടെ കപ്പൽ രാജാവ് കൊണ്ടുപോകും. എന്നാൽ അതിന് ചെറിയൊരു ദ്വാരം അവിടെ ഉണ്ടാക്കിയാൽ രാജാവ് അത് കൊണ്ടുപോവുകയില്ല. ഇപ്പൊ ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ കപ്പലിന് ചെറിയൊരു ദ്വാരം ഉണ്ടാക്കുക എന്നുള്ളത് എന്താണ്? ഒരു മഫ്സദത്താണ്. എന്നാൽ അവിടെ വലിയ മസ്ലഹത്ത് എന്താണ്? കപ്പൽ തന്നെ രക്ഷപ്പെടുക എന്നുള്ളത്. അപ്പോൾ അതിനാണ് നമ്മൾ പരിഗണിക്കുന്നത്. ആ ചെറിയ മഫ്സദത്ത് വരുത്തിയിട്ടെങ്കിലും ആ വലിയ മഫ്സദത്ത് നമുക്ക് വലിയ മസ്ലഹത്ത് കിട്ടുമെങ്കിൽ ആ രൂപത്തിൽ അതിനെ സ്വീകരിക്കണം. അതാണ് ഇവിടെയുള്ള പാഠമായിട്ട് പറഞ്ഞത്. അതേപോലെ തന്നെയാണ് അദ്ദേഹം അവിടെ ഒരു കുട്ടിയെ കൊല്ലുന്ന കാര്യവും നമ്മൾ വായിക്കുന്നുണ്ട്. ഒരു കുട്ടിയെ അദ്ദേഹം കൊല്ലുന്നുണ്ട്. അപ്പൊ എന്തിനാണ് ഒരു അള്ളാഹു തആല പവിത്രമാക്കിയ ഒരു ശരീരത്തെ കൊന്നത് എന്ന് ചോദിക്കുമ്പോൾ ഹളീർ അവിടെ പറയുന്നുണ്ട് ദേഹത്തിന്റെ കാര്യം. ഈ കുട്ടി വലുതായാൽ മാതാപിതാക്കളെ ഉപദ്രവിക്കുകയും അവരെ കുഫറിലേക്ക് വലിച്ചുകൊണ്ടുപോവുകയും അങ്ങനെ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അള്ളാഹു ആണെങ്കിൽ ഈ കുട്ടിയെ ഞാനിപ്പോൾ കൊന്നാൽ അവിടെ വേറൊരു കുട്ടി അവർക്ക് പകരം കൊടുക്കുകയും ചെയ്യും. അപ്പൊ കുട്ടിയെ കൊല്ലുക എന്ന് പറയുന്ന ചെറിയ മഫ്സദത്താണ് അദ്ദേഹം വലിയൊരു മസ്ലഹത്ത് മുന്നിൽ കണ്ടിട്ട്, മാതാപിതാക്കൾ തൗഹീദിലായിക്കൊണ്ട് തന്നെ ഉപദ്രവങ്ങൾ ഇല്ലാതെ തന്നെ ജീവിക്കുക എന്ന കാര്യത്തിന് വേണ്ടി അവിടെ തയ്യാറായിട്ടുള്ളത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പോൾ ഏറ്റവും കൂടുതലുള്ളതിനാണ് അവിടെ മുൻഗണന കൊടുക്കേണ്ടത് എന്നാണ്. അതേപോലെ തന്നെയാണ് നമ്മൾ നേരത്തെ വായിച്ച മറ്റൊരു ഹദീസാണ്, ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബ അതിൻ്റെ തനതായ രൂപത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പണിഞ്ഞ രൂപത്തിലേക്ക് മാറ്റി പണിയുന്ന വിഷയമായി പറഞ്ഞ കാര്യം. ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലൗലാ ഖൗമകി ഹദീസു അഹദിം ബികുഫ്ർ ലനഖൽതു കഅബ. നിന്റെ ഈ ഖൗം അഥവാ ഇസ്ലാം സ്വീകരിച്ച ഈ അടുത്തായി സ്വീകരിച്ച ആളുകൾ ആരും പുതു മുസ്ലിമികളല്ലായിരുന്നെങ്കിൽ, കുഫറിനോട് അടുത്ത് നിൽക്കുന്ന അഥവാ കുഫറിൽ നിന്നും മാറി ഇപ്പം മുസ്ലിമികളായിരുന്നവരായിരുന്നെങ്കിൽ, ലനഖൽതുൽ കഅബ, ഞാൻ കഅബയെ അതൊന്ന് പൊളിച്ചു മാറ്റുമായിരുന്നു. എന്നിട്ടോ ഫജഅൽതു ലഹാ ബാബൈൻ, അതിന് രണ്ട് വാതിൽ വെക്കും. ബാബുൻ യദ്ഖുലു നാസു മിൻഹു വബാബുൻ യഖ്റുജൂൻ, ജനങ്ങൾക്ക് അകത്തേക്ക് കയറാനും പുറത്തേക്ക് കയറാനും വേറെ വേറെ വാതിൽ ഏത് കാലത്തുണ്ടായിരുന്നു? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പണിഞ്ഞ കാലത്ത് ഉണ്ടായിരുന്നു. പിന്നീട് മുശ്രിക്കുകൾ ചെയ്ത പണിയാണ്. അവരെന്ത് ചെയ്തു? ഒരു വാതിൽ അടച്ചു, ഒറ്റൊരു വാതിൽ മാത്രമാക്കി. ആ വാതിൽ തന്നെ ഉയർത്തി, ഭൂമിയിൽ നിന്നും ഉയർത്തിയിട്ടാണ് ആ വാതിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അവർ ഉദ്ദേശിക്കുന്ന ആളുകളെ ആ വാതിലിൻ്റെ അകത്ത് പ്രവേശിപ്പിക്കും, ഉദ്ദേശിക്കാത്ത ആളുകളെ അവർ കയറ്റുകയുമില്ല. അതേപോലെ തന്നെ അവർക്ക് ഹലാലായ സമ്പാദ്യം തികയാത്തതിനാൽ അവർക്ക് ഹിജ്റിന്റെ മുകളിലൂടെ കഅബയെ പണിയാൻ സാധിച്ചില്ല അല്ലേ. അതാണ് യഥാർത്ഥത്തിൽ കഅബ എന്ന് പറയുന്നത് നാല് ചുമരുള്ളതല്ല, മറിച്ച് അവിടുന്ന് നമ്മൾ ഹിജ്ർ ഇസ്മായിൽ എന്ന് പറയുന്ന ആളുകൾ പറയും നമ്മൾ തവാഫ് ചെയ്യുമ്പോൾ അതുകൂടെയാണ് ചെയ്യുന്നത്, അതിനുള്ളിലൂടെ ചെയ്യില്ല, അതിനപ്പുറത്തേക്കാണ് ചെയ്യാറുള്ളത്. അതുകൂടെ യഥാർത്ഥത്തിൽ കഅബ പണിയേണ്ടതായിരുന്നു, പക്ഷെ അവർക്ക് ഹലാലായ സമ്പാദ്യം ഇല്ലാതായപ്പോൾ എന്ത് ചെയ്തില്ല? മുശ്രിക്കുകൾ അത് ചെയ്തില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ട് അവിടുന്ന് മക്കം ഫത്ഹ് ലഭിച്ചതിന് ശേഷവും അഥവാ അവിടെയുള്ള വിജയം ലഭിച്ചതിന് ശേഷവും എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല എന്നതിന് കാരണമായി പറഞ്ഞത്, എല്ലാവരും പുതു മുസ്ലിമികളായിട്ടുള്ളവരാണ്. അവിടെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആളുകൾ നേരത്തെ പറയുന്ന ഒരു പ്രചരണം ശരിയായി മാറും. എന്താണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്തിലല്ല, അദ്ദേഹം വേറെ പുതിയ ദീനുമായിട്ട് വന്നതാണ്, മുഹമ്മദ് പുതിയ ദീനിന്റെ ആളാണ് എന്നൊരു പ്രചരണമുണ്ട്. അതുകൊണ്ട് തന്നെ കഅബയെ തൊട്ട് കളിച്ചാൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പണിഞ്ഞ മക്കാ മുശ്രിക്കുകൾക്ക് എല്ലാവർക്കും പ്രിയങ്കരമായിട്ടുള്ള കഅബയെ മുഹമ്മദ് തൊട്ട് കളിക്കുകയാണ് എങ്കിൽ ഒരുപാട് ആളുകൾ തിരിച്ച് മുർത്തദ്ദായി പോകാൻ, ദീനിൽ നിന്ന് തന്നെ തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം അവർ ദീനിന്റെ അടിസ്ഥാനങ്ങളൊന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ല, ഷഹാദത്ത് ചൊല്ലി ഇങ്ങനെ ഇസ്ലാമിലേക്ക് വന്നിട്ടേ ഉള്ളൂ. അപ്പൊ വലിയൊരു ഫിത്തന ഇല്ലാതിരിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തത്? അതാ വലിയൊരു മസ്ലഹത്ത് അവിടെ ഒഴിവാക്കിയത്. കാരണം വലിയൊരു മഫ്സദത്ത് അവിടെ വരുന്ന സമയത്ത് അത് തടുക്കുക എന്നുള്ളതാണ് ചെറിയ മസ്ലഹത്ത് ചെയ്യുന്നതിനേക്കാളും അവിടെ നല്ലത്. ഇത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പണിഞ്ഞതുപോലെ പണിയുക എന്നുള്ളത് ഒരു മസ്ലഹത്താണ്, പക്ഷെ അതിനേക്കാളും വലിയ മഫ്സദത്താണ് അവിടെ നിൽക്കുന്നത്. മഫ്സദത്താണ് അവിടെ മേലെ നിൽക്കുന്ന ആളുകൾ മുർത്തദ്ദായി പോകുക എന്നതാണോ വലിയ കാര്യം? അതല്ല കഅബയെ പണ്ടുണ്ടായതുപോലെ കെട്ടുക എന്നുള്ളതാണ്, ആളുകൾ മുർത്തദ്ദായി പോകുക എന്നുള്ളത് തന്നെയാണ്, അതാണ് വലിയ പ്രശ്നം. ഇപ്പൊ മഫ്സദത്താണ് അവിടെ കൂടുതൽ. അതുകൊണ്ട് തന്നെ ഈ മസ്ലഹത്ത് കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ആ മഫ്സദത്തിനെ തടയുക എന്നുള്ള കാര്യത്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻഗണന കൊടുത്തിട്ടുള്ളത് അല്ലെ. നമ്മൾ പറഞ്ഞു അത് തന്നെയാണ് ഇന്ന് മക്കയിലുള്ള മദീനയിലുള്ള പച്ചക്കുബ്ബ പൊളിക്കാതിരിക്കാൻ പണ്ഡിതന്മാർ അവിടെ കാരണമായി പറഞ്ഞത്. ഇന്ന് അത് തൗഹീദിന്റെ രാജ്യമാണ്. നേരത്തെ ഉണ്ടായിരുന്നത് പോലെയുള്ള ഖുറാഫത്തുകളോ ഷിർക്കുകളോ ഇന്ന് അവിടെ ഇല്ല. മറിച്ച് അതിനെതിരെ പോരാടുന്ന തൗഹീദിന്റെ രാജ്യമാണ് സൗദി അറേബ്യ. പക്ഷേ എങ്ങാനും ആ പച്ചക്കുപ്പ പൊളിക്കാൻ തയ്യാറായാൽ എന്തായിരിക്കും ഉണ്ടാകുക? ആളുകൾ മുഴുവനും പ്രചരിപ്പിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കബർ പൊളിച്ചു, അത് പൊളി വഹാബികൾ പൊളിക്കുകയാണ് എന്ന് പറയും. അതല്ല എങ്കിൽ തന്നെ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അങ്ങനെയുള്ള നീക്കങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ആളുകൾ ഇളക്കി വിടുന്നുണ്ട്. അതെങ്ങാനും അങ്ങനെ സംഭവിച്ചാൽ പിന്നീട് ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും ആകെ പ്രശ്നമാക്കുന്ന ഒരവസ്ഥയായിരിക്കും ഉണ്ടാകുക. എല്ലാ അവിടത്തുള്ള തൗഹീദിൻ്റെ ആളുകൾക്ക് അതുകൊണ്ട് ചിലപ്പോൾ പ്രശ്നങ്ങളായിരിക്കും. ഇനി മദീനയിൽ തന്നെ വലിയ കലാപങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയൊക്കെ വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് ഇത് പൊളിക്കുക എന്ന് പറയുന്ന ആ ഒരു കാര്യം, ആ ഒരു മസ്ലഹത്ത് അതിനേക്കാളും വലിയ പ്രശ്നമായ മഫ്സദത്താണ് ഉയർന്നു നിൽക്കുന്നതിനാൽ അത് അവർ ഒഴിവാക്കുകയാണ്. ആ മഫ്സദത്തിനെ തടയുന്ന സമയത്ത് ഈ മസ്ലഹത്ത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന കാര്യം അവർ കണ്ണടക്കുകയാണ്. കാരണം ഇതേ കാര്യമാണ് കഅബയുടെ വിഷയത്തിലും ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാണ്. അപ്പോൾ ഇങ്ങനെ മസ്ലഹത്തും മഫ്സദത്തും ഒരുമിച്ച് വരുന്ന സമയത്ത് അതിലേറ്റവും മുന്തിയ കാര്യമാണ് അവിടെ ചെയ്യേണ്ടത്. ഇമാം നവവി റഹിമഹുള്ള ഈ ഹദീസിനെ വിശദീകരിച്ച് പറഞ്ഞതായി കാണാൻ സാധിക്കും. ഹാദൽ ഹദീസു ദലീലുൻ ലിഖവായിദി മിനൽ അഹ്കാം. ഈ ഹദീസ് ഷറഇലെ വലിയൊരു അഹ്കാമിനുള്ള ഒരു തെളിവാണ്. മിൻഹ, അതിൽപ്പെട്ടതാണ്, ഇദാ തആറദത്തിൽ മസാലിഹു ഔ തആറദത്തിൽ മസ്ലഹത്തു വ മഫ്സദ. രണ്ട് മസ്ലഹത്തുകൾ ഏറ്റുമുട്ടിയാൽ, അതല്ലെങ്കിൽ ഒരു മസ്ലഹത്തും മഫ്സദത്തും ഏറ്റുമുട്ടിയാൽ, അപ്പൊ രണ്ട് കായിദയിലും ഈ ഉദാഹരണം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ കായിദയിലും ഇതേ ഉദാഹരണം പറഞ്ഞത്. വ തഅദ്ദറൽ ജംഉ ബൈന ഫിഅലിൽ മസ്ലഹ വ തർക്കിൽ മഫ്സദ. മസ്ലഹത്ത് ചെയ്യാനും മഫ്സദത്ത് ഒഴിവാക്കാനും ഇത് രണ്ടും ഒരുമിപ്പിക്കാൻ ഒരാൾക്ക് സാധിക്കാതെ വന്നാൽ ബദഅ ബിൽ അഹം, ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ആരംഭിക്കട്ടെ. ഏതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്? ആ മഫ്സദത്ത് അവിടെ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യാതിരുന്നത്, കഅബ പണിയാതിരുന്നത് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇനി അതേപോലെ തന്നെയാണ് സഹോദരങ്ങളെ, മറ്റൊരു ഇതിനുള്ള തെളിവായിട്ട് മറ്റൊരു ഹദീസ് പറഞ്ഞതായി കാണാൻ സാധിക്കും. ബനു സലമ ഗോത്രക്കാർ ഒരിക്കൽ മസ്ജിദുൻ നബവിയുടെ അടുത്തേക്ക് വീട് മാറാൻ ഉദ്ദേശിക്കുന്നു എന്ന വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവരം ലഭിച്ചു. ബനു സലമ ഗോത്രക്കാരായ ആളുകൾ മസ്ജിദുൻ നബവിയുടെ അടുക്കലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് അത് അനുവാദം കൊടുത്തിട്ടില്ല. മറിച്ച് അവരോട് നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്ത് തന്നെ നിൽക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ കാരണമായി പണ്ഡിതന്മാർ പറഞ്ഞത്, ഇവർ താമസിച്ചിരുന്നത് മദീനയുടെ അറ്റത്തായ ഒരു ഭാഗത്താണ്, അഥവാ മദീനയുടെ പരിധിയുടെ ഒരു ഭാഗത്താണ് ഏകദേശം അവർ താമസിച്ചിരുന്നത്. ഇന്നത്തെ മസ്ജിദ് ഖിബ്ലത്തൈനിയൊക്കെ നിൽക്കുന്ന സ്ഥലത്താണ് അവർ താമസിച്ചിരുന്നത് എന്നാണ്. അവിടെ മുസ്ലിമീങ്ങളായ ആളുകൾ താമസിക്കുകയാണെങ്കിൽ, മദീനക്ക് പുറത്തുനിന്ന് വരുന്ന ശത്രുക്കൾ ആരെങ്കിലും ഉണ്ട് എങ്കിൽ അത് അവർക്ക് കൃത്യമായി, അവിടെ വലിയ ഉയർന്ന സ്ഥലമുണ്ട്, ദൂരത്ത് നിന്നും ശത്രുക്കൾ വരുന്നത് കാണാനും ആ ശത്രുക്കൾ വന്നു വരുന്നുണ്ട് എന്നുള്ള കാര്യം ആളുകൾ അറിയിക്കാനൊക്കെ ഇവർക്ക് സാധിക്കും. അപ്പം അങ്ങനെയുള്ളൊരു കാവലിനായി അവരവിടെ നിൽക്കുക എന്നതാണ് മസ്ജിദ് നബവിയുടെ അടുത്ത് വന്നിട്ട് അവർക്കൊരു മസ്ലഹത്ത് ഉണ്ടാക്കുക, ഗുണമുണ്ടാകുക എന്നതിനേക്കാളും നല്ലത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിൻ്റെ അടുത്ത് കിട്ടുക എന്ന മസ്ലഹത്തിനേക്കാളും മുന്തിക്കേണ്ടത് ഈ വലിയ മഫ്സദത്ത് വരാതിരിക്കാനാണ്. കാരണം അവിടെ മഫ്സദത്താണ് കൂടുതൽ. അതുകൊണ്ട് അത് ഒഴിവാക്കുന്നതിന് വേണ്ടി അവിടെ തന്നെ നിൽക്കുക എന്നതാണ് മസ്ജിദിൻ്റെ അടുത്ത് വന്ന് കിട്ടുന്ന മസ്ലഹത്തിനേക്കാളും ഗുണത്തിനേക്കാളും നല്ലത് എന്നാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ജീവിതത്തിലൊക്കെ ചില സമയത്ത് നമുക്ക് ഉപകാരമുണ്ടാകും. നമുക്ക് ചില സാഹചര്യത്തിൽ നമ്മൾ വീട്ടിൽ നിന്ന് വിട്ട് വേറെ മാറി താമസിക്കാനൊക്കെ ചില കാര്യങ്ങൾ ചില ആളുകൾ ആലോചിക്കും. വീട്ടിൽ നിന്ന് വിട്ട് ഞാൻ ഒറ്റയ്ക്ക് വേറെ താമസിക്കുക. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ വീട്ടിലുണ്ടാകുകയാണെങ്കിൽ അവിടെ ഒരുപാട് ഷറുകൾ ഇല്ലാതിരിക്കും. വീട്ടിലുണ്ടാകുകയാണെങ്കിൽ നമുക്ക് വലിയ വലിയ ഷറുകൾ വീട്ടിലുണ്ടാകുന്നത് ചിലപ്പോൾ നമ്മളവിടെ ഉണ്ടാണെങ്കിൽ അവിടെ ഉണ്ടാവുകയില്ല. എന്നാൽ നമ്മൾ മാറി താമസിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ചെറിയ നമ്മുടേതായ ചില മസ്ലഹത്തുകൾ ഉണ്ടാകും, നമ്മുടേതായ നല്ല ഗുണങ്ങൾ ഉണ്ടാകും. അപ്പോൾ നമ്മൾ അവിടെ നിൽക്കുക എന്നുള്ളതായിരിക്കും ചിലപ്പോൾ വലിയ ഷറുകൾ അവിടെ ഇല്ലാതിരിക്കാൻ, ശിർക്കും ബിദ്അത്തും ഹറാമുകളൊക്കെ ആ വീട്ടിൽ ഇല്ലാതിരിക്കാൻ നമ്മൾ അവിടെ നമ്മുടെ കുടുംബത്തോടൊപ്പം മാതാപിതാക്കളോടൊപ്പം ആ വലിയ തറവാടിൽ നിൽക്കുന്നതായിരിക്കും ചിലപ്പോൾ ഖൈർ. നമ്മളവിടെ ഉണ്ടെങ്കിൽ ആ ഷറുകളൊന്നും അവിടെ ഉണ്ടാവുകയില്ല. എന്നാൽ നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിലോ, നമുക്ക് ചില മസ്ലഹത്തുണ്ട്, നമുക്ക് ചിലപ്പോൾ നമുക്ക് വേണ്ട മസ്ജിദിലേക്ക് വേഗം പോകാനും അതേപോലെ വേണ്ട കാര്യങ്ങൾക്ക് ടൗണിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേറെ പോകാനൊക്കെ നമുക്ക് ചില അങ്ങനെയുള്ള ചില മസ്ലഹത്ത് ഉണ്ടാകും. പക്ഷേ വലിയ മഫ്സദത്ത് അവിടെ ഉണ്ടാകുന്ന സമയത്ത് അതിനെ തടുത്തുകൊണ്ട് ഈ ചെറിയ മസ്ലഹത്ത് കിട്ടിയിട്ടില്ല എങ്കിലും കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത് എന്ന് നമ്മൾ അറിയുക. അപ്പം ഇതിൻ്റെ ചില ഉദാഹരണങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതേപോലെ മറ്റൊരു ഉദാഹരണമാണ് അബു ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനിഖ്തന കൽബൻ ലൈസ ബികൽബി സയ്ദിൻ വലാ മാശിയത്തിൻ വലാ അർദിൻ ഫഇന്നഹു യുൻഖസു മിൻ അജ്രിഹി ഖിറാതാനി കുല്ല യൗം. ആരെങ്കിലും നായയെ വീട്ടിൽ വളർത്തിയാൽ, വീട്ടിൽ വളർത്തുന്ന സമയത്ത് അത് എന്തിനു വേണ്ടിയിട്ടല്ല, അത് വേട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ളതല്ല, അതല്ല എങ്കിൽ തൻ്റെ കൃഷിയിടം സംരക്ഷിക്കുന്നതിന് വേണ്ടി കാവലിന് വേണ്ടിയിട്ടുള്ളതും അല്ല, അത് അനുവദിക്കപ്പെടുന്നുണ്ട്. അങ്ങനെയല്ലാതെ ആരെങ്കിലും നായയെ വളർത്തിയാൽ ഫഇന്നഹു യുൻഖസു മിൻ അജ്രിഹി ഖിറാതാനി കുല്ലയും, എല്ലാ ദിവസവും രണ്ട് ഖിറാത്ത് പ്രതിഫലം അവൻ നഷ്ടപ്പെടുമെന്നാണ്. നായ വളർത്തുന്ന ആളുകളുണ്ട്, മുസ്ലിമീങ്ങളിലൊക്കെ ചില ആളുകൾക്ക് അങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. നായ വളർത്തുക എന്ന് പറയുന്നത് വലിയൊരു ഒരു എന്താ പറയുക, തങ്ങളുടെ ഒരു പൊങ്ങച്ചോ മറ്റോ ഒക്കെ കാണിക്കാൻ വേണ്ടി ചില ആളുകൾ കാണാം, അങ്ങനെ നായയൊക്കെ വീട്ടിൽ വളർത്തും. പ്രത്യേകിച്ചും സാമ്പത്തികമായി അള്ളാഹു കുറച്ച് കഴിവ് കൊടുത്തിട്ടുണ്ട് എങ്കിൽ അത് അഹങ്കരിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അങ്ങനെ ആരെയെങ്കിലും നായ ഇത്തരം ആവശ്യങ്ങളില്ലാതെ, വേട്ടയ്ക്ക് വേണ്ടിയിട്ടോ കൃഷിയിടം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടോ ഭൂമി സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടോ ഒന്നും അല്ലാതെ വളർത്തിയാൽ ഓരോ ദിവസവും രണ്ട് ഖിറാത്ത് പ്രതിഫലം പോകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓരോ ദിവസവും കുറ്റം കിട്ടുന്നതിന് പുറമെ അവൻ എന്തെങ്കിലും നേരത്തെ നന്മ ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ നന്മ മുഴുവനും നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. ഇവിടെ നിങ്ങൾ നോക്കണം, നായ വീട്ടിൽ വെക്കുക എന്നുള്ളത് മഫ്സദത്താണ്, നായ വീട്ടിൽ വെക്കുക എന്നുള്ളത് മഫ്സദത്താണ്. പക്ഷെ വലിയൊരു മസ്ലഹത്ത് അവിടെ വരുന്ന സമയത്ത്, അഥവാ നായയെ കൊണ്ട് വേട്ടയാടാം, അതേപോലെ കൃഷിയിടം സംരക്ഷിക്കാം എന്ന കാര്യങ്ങൾ വരുന്ന സമയത്ത് ആ മസ്ലഹത്തിനെ മുന്തിച്ചുകൊണ്ട് ഈ മഫ്സദത്തിന് ഷറഇൽ ഇളവ് നൽകുകയാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. കാരണം ഈ അളവ് അതൊരു മസ്ലഹത്താണ്, ഈ അളവ് കിട്ടുക എന്ന് പറയുന്നത് ഒരു മസ്ലഹത്താണ്, അതുകൊണ്ട് അതിനെ മുന്തിച്ചതായി കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് ഉപകാരങ്ങൾ, അഥവാ വലിയ കൃഷിയിടമൊക്കെ നടത്തുന്ന സമയത്ത് ചില ആളുകൾക്ക് നായ ആവശ്യം വരും. ഇന്നത്തെ കാലത്ത് എങ്ങനെയാണെന്ന് അറിയില്ല, അന്ന് കാലത്തൊക്കെ ധാരാളമായി ഉപയോഗിച്ചിരുന്നു. ആ കൃഷിയിടം ഒന്നാകെ നശിപ്പിക്കപ്പെടുക എന്ന് പറയുന്ന വലിയ പ്രയാസം അയാൾക്കുണ്ടാകും, അപ്പം അങ്ങനെയുള്ള ആവശ്യങ്ങൾ വരും. അല്ലെങ്കിൽ കള്ളന്റെ ശല്യമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ചിലപ്പോൾ ചില സമയത്ത് ഇത് ആവശ്യം വരും. അപ്പം അങ്ങനെയുള്ള വലിയൊരു മഫ്സദത്ത് അതിനെ തടുക്കാൻ, വലിയൊരു മസ്ലഹത്ത് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചെറിയ മഫ്സദത്ത് അത് ഒഴിവാക്കാം. ചെറുത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ മാത്രമാണ് അത് ചെറുതാകുന്നത്, അതല്ല എങ്കിൽ അത് വലുത് തന്നെയാണ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞതായി കാണാം. അപ്പൊ ഇത് മറ്റൊരു ഹദീസാണ്. അതേപോലെ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയുടെ ഒരു ഹദീസ് കാണാം. അദ്ദേഹം പറയുകയാണ്, അഖ്ബൽ തുറാകിബൻ അല ഹിമാരിൻ അതാൻ വ അന യൗമ ഇദിൻ ഖദ് നാഹസ്തുൽ ഇഹ്തിലാം. അദ്ദേഹം ഒരു ഹദീസ് പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനയിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു കഴുതയിൽ വന്ന് അവിടെ ഇറങ്ങി. അന്ന് എനിക്ക് ഏകദേശം പ്രായപൂർത്തി എത്തുന്ന സമയമാണ്, അഥവാ അങ്ങനെ ഒരു സമയമാണ്. അദ്ദേഹം അത് ഹദീസ് കൃത്യമായി വിശദീകരിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ബിമിന ഇലാ ഗൈരി ജിദാർ, ഒരു മതിലൊന്നുമില്ലാതെ മറയില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനയിൽ നിസ്കരിക്കുന്നുണ്ടായിരുന്നു. ഫമറർതു ബൈന യദൈ ബഅദ സഫ്, ഞാൻ എന്ത് ചെയ്തു, ചില സഫിന്റെ ഇടയിലൂടെ നടന്നു. സഫിന്റെ ഇടയിലൂടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിലൂടെ അല്ല, സഫിനിടയിലൂടെ ഞാൻ നടന്നു. അർസൽതുൽ അതാന തർത്താൻ, എന്റെ കഴുതയെ ഇങ്ങനെ അവിടെ മേയാൻ വിട്ടു. ഫദഖൽതു ഫിസ് സഫ്, ഞാൻ അങ്ങനെ സഫിൽ പ്രവേശിക്കുകയും ചെയ്തു. ഫലം യുങ്കർ ദാലിക അലൈ, ആരും എന്നെ അതിനെ എതിർത്തിരുന്നില്ല എന്നാണ്. ഇവിടെ ഇത് അനുവദിക്കപ്പെട്ട ഒരു കാര്യമാണ്, അഥവാ നമ്മൾ ഇമാമിനൊരു സുത്രയുണ്ട് എങ്കിൽ മഅ്മൂമിങ്ങളുടെ ഇടയിൽ നടക്കുക എന്നുള്ളത് തെറ്റല്ല, അതല്ല എങ്കിൽ നിസ്കരിക്കുന്ന ഒരുവന്റെ മുന്നിൽ നടക്കുക എന്നുള്ളത് തെറ്റായ കാര്യമാണ്, വളരെ ഗൗരവമുള്ള വൻപാപത്തിൽപ്പെട്ട കാര്യമാണ് നിസ്കരിക്കുന്ന ഒരു വ്യക്തിയുടെ മുന്നിൽ നടന്നു പോകുക എന്നുള്ളത്. എന്നാൽ ഇമാമിനൊരു സുത്രയുണ്ട് അല്ലെങ്കിൽ ഇമാമിൻ്റെതല്ലാത്ത ഇടയിൽ, മഅ്മൂമിൻ്റെ ഇടയിലാണ് ഒരാൾ നടക്കുന്നത് എങ്കിൽ അവിടെ അതിന് തെറ്റില്ല എന്നാണ്. അപ്പോൾ എന്താണ് ഈ കായിദയുമായി ഇവിടെ ബന്ധമുള്ളത്? ഈ കായിദയുമായി ബന്ധമുള്ളത് പണ്ഡിതന്മാർ പറയുന്നു, മഅ്മൂമീങ്ങളുടെ ഇടയിലൂടെ നടക്കുക എന്ന് പറയുന്നത് ഒരു മഫ്സദത്താണ്, മഫ്സദത്തു തശ്വീഷ്. എന്തായാലും ഒരാൾ നടക്കുന്ന സമയത്ത് സ്വാഭാവികമായി നമ്മുടെ ശ്രദ്ധ തെറ്റും. പക്ഷേ ഇദ്ദേഹത്തിന്റെ നിസ്കാരത്തിനുവേണ്ടി സഫിൽ ചേരുക എന്ന് പറയുന്നത് വലിയൊരു മസ്ലഹത്താണ്. കാരണം അദ്ദേഹത്തിന് സഫിൽ ചേരണമെങ്കിൽ ചിലപ്പോൾ അതേ വഴി ഉണ്ടാവുകയുള്ളൂ, ആ വഴിയിലൂടെ വന്നിട്ട് വേണം നടുവിൽ എവിടെയെങ്കിലും ഒഴിവുണ്ട് എന്ന് വിചാരിക്കുക, അതല്ലെങ്കിൽ നടുവിൽ എവിടെയെങ്കിലും ആളുകൾ ഇല്ലാതെ സഫ് കാലിയാണെന്ന് വിചാരിക്കുക, അപ്പം അതിലേക്കാണ് അദ്ദേഹം വന്ന് നിന്നിട്ടുള്ളത്. അപ്പം ആ ചെറിയ മഫ്സദത്ത് അവിടെ മാറ്റി വെച്ചിട്ട് വലിയ മസ്ലഹത്ത്, നിസ്കാരത്തിൻ്റെ സഫിൽ യോജിപ്പിക്കുക അല്ലെങ്കിൽ സഫിൽ ചേരുക എന്ന കാര്യം അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അതാണ് ചെയ്തിട്ടുള്ളത്. ഇതിന് വിശദീകരിച്ച് ഇമാം ഇബ്നു ഹജർ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും, ഫീഹി ജവാസു തഖ്ദീമിൽ മസ്ലഹത്തിൽ റാജിഹ അലൽ മഫ്സദത്തിൽ ഖഫീഫ. റാജിഹായ, ഉയർന്നു നിൽക്കുന്ന മസ്ലഹത്ത് അതിനെ മുന്തിക്കണം. കുറഞ്ഞ മഫ്സദത്തിനേക്കാളും ഉയർന്നു നിൽക്കുന്ന മസ്ലഹത്തിനെ അവിടെ മുന്തിക്കണം എന്നുള്ളതിന് ഈ ഹദീസിൽ തെളിവുണ്ട്. ലിഅന്നൽ മുറൂറ മഫ്സദത്തുൻ ഹഫീഫ, കാരണം അതിന് മുന്നിലൂടെ നടക്കുക എന്ന് പറയുന്നത് ചെറിയൊരു മഫ്സദത്താണ്. വദ്ദുഹൂല ഫിസ്സലാത്തി മസ്ലഹത്തുൻ റാജിഹ, നിസ്കാരത്തിൽ പ്രവേശിക്കുക എന്നുള്ളത് മസ്ലഹത്താണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേറെന്താണ് ഓപ്ഷൻ? നിസ്കാരത്തിൽ പ്രവേശിക്കാതെ നിസ്കാരം കഴിയുന്നതുവരെ പുറത്തു വെക്കേണ്ടി വരും, ജമാഅത്ത് നിസ്കാരം കിട്ടുകയില്ല. അപ്പൊ ആ ജമാഅത്ത് നിസ്കാരത്തിലേക്ക് അങ്ങനെ നടന്നു വന്നിട്ട് നടുവിലൊരു സഫിൽ ഒഴിവുള്ള സ്ഥലത്ത് വന്ന് നിൽക്കാനൊക്കെ പറ്റുന്നുണ്ട് എങ്കിൽ അങ്ങനെ വന്ന് നിൽക്കുകയാണ് വേണ്ടത്. അതുകൊണ്ടുണ്ടാകുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന തശ്വീഷ് അത് പരിഗണിക്കേണ്ടതില്ല എന്നാണ് പറയുന്നത്. കാരണം അവിടെ മസ്ലഹത്താണ് മുന്തി നിൽക്കുന്നത്. അപ്പൊ മുന്തി നിൽക്കുന്നത് ഏതാണ്? മസ്ലഹത്താണ് മുന്തി നിൽക്കുന്നതെങ്കിൽ അത് ചെയ്യും. മഫ്സദത്താണ് മുന്തി നിൽക്കുന്നുണ്ടെങ്കിൽ അത് തടുക്കാൻ പോകും. ചെറിയ മസ്ലഹത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ ഒഴിവാക്കും എന്ന് കാണാം. പിന്നെ ഖായിദക്ക് മറ്റൊരു തെളിവായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുനാഫിഖുകളായ ആളുകളെ കൊന്നിട്ടുണ്ടായിരുന്നില്ല എന്നാണ്. അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം മുനാഫിക്കുകളെ തിരിച്ചറിയാൻ പറ്റുമായിരുന്നു, വഹി ഉണ്ടായിരുന്നു. ആരൊക്കെയാണ് മുനാഫിഖ് എന്നുള്ളത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈഫത്ത് ബിൻ യമാൻ സാഹിബ് സിർ, രഹസ്യ സൂക്ഷിപ്പുകാരനായ സഹാബി ഹുദൈഫത്ത് ബിൻ യമാൻ, അദ്ദേഹത്തിന് വന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്നൊക്കെ മുനാഫിഖാണ്, അഥവാ പുറത്ത് മുസ്ലിമായി കാണിക്കും ഉള്ളിൽ പച്ച കുഫർ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന മുനാഫിഖ്. അത് മുനാഫിഖും ഇഅ്തിഖാദി, നിഫാഖും ഇഅ്തിഖാദി, ഉള്ളിൽ പച്ച കുഫർ, പുറത്ത് വെറുതെ മുസ്ലിമായി കാണിക്കുക. ഇങ്ങനെയുള്ള ആളുകളെ പോലും നബി സല്ലല്ലാഹു അലൈഹി നമുക്ക് വ്യക്തമായി അറിയുമായിരുന്നു ഇന്നാൽ ഇന്ന ആളുകളൊക്കെ മുനാഫിക്കുകളാണ് എന്നുള്ളത്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെയും കൊന്നിട്ടില്ല. അവിടുന്ന് മദീനയിലെ ഭരണാധികാരിയാണ് അല്ലെ, ഭരണാധികാരികൾക്ക് അതിനുള്ള അനുവാദമുണ്ട്. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് അവിടെ ചെയ്യാത്തത്? പണ്ഡിതന്മാർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ മുനാഫിക്കുകളെ കൊല്ലാൻ തുടങ്ങിയാൽ ആളുകൾ പ്രചരിപ്പിക്കും, മുഹമ്മദ് തന്റെ സഹാബത്തിനെ തന്നെ കൊന്നു തുടങ്ങി. കാരണം ആളുകൾക്ക്, പുറത്തുള്ള ആളുകൾക്ക് മുനാഫിക്കിനൊന്നും അറിയാൻ സാധിക്കില്ല. പുറത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം മുനാഫിക്ക് ഏതാണല്ലേ എന്ന് അറിയാൻ സാധിക്കില്ല. എല്ലാവരും പള്ളിയിലൊക്കെ വരുന്ന ആളാണ്, മസ്ജിദ് നബവിയിൽ നിസ്കരിക്കാൻ വരുന്ന ഒരുവനായിരിക്കും കൊല്ലുന്നത്, ആ മുനാഫിക്കായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കൊല്ലാൻ തുടങ്ങിയാൽ അവിടെ എന്താണ് ആളുകൾ പറഞ്ഞു വരുത്തുക? മുഹമ്മദ് അവന്റെ അസ്ഹാബിനെ തന്നെ കൊന്നു തുടങ്ങി. നമ്മൾ നേരെ പറഞ്ഞിട്ടില്ലേ ഇസ്ലാമിലേക്ക് പ്രവേശിക്കേണ്ട, ഇത് വ്യാജ മതമാണ്, ഇതിൽ പ്രവേശിക്കേണ്ട എന്ന് നമ്മൾ ഇന്നേരെ പറഞ്ഞതല്ലേ? ഇതാ സ്വന്തം ആളുകളെ തന്നെ ഇപ്പൊ കൊല്ലാൻ തുടങ്ങിയില്ലേ എന്ന് പറഞ്ഞ ആളുകൾ പറയും. അപ്പൊ അത് വലിയൊരു മഫ്സദത്ത് അവിടെ ഉണ്ട്, വലിയൊരു മഫ്സദത്ത് അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ആ കൊല്ലുക എന്നുള്ള മസ്ലഹത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപേക്ഷിച്ചത്. മുനാഫിക്കുകളെ കൊല്ലുക, അവരുടെ ഷറിൽ നിന്ന് മുസ്ലിമീങ്ങളെ കാക്കുക എന്ന് പറയുന്നത് മസ്ലഹത്താണ്, ഗുണകരമായ കാര്യമാണ് അല്ലെ. മുനാഫിക്കുകൾ ഒരുപാട് ഉപദ്രവം ചെയ്യും. സാധുക്കളായ ആളുകൾക്ക് അറിയില്ല എന്റെ അടുത്ത് നിസ്കരിക്കുന്നവൻ മുനാഫിക്കാണെന്നുള്ളത്. ഇവൻ പലതും ഇവനോട് പറയും, കുഫ്ഫാറുകളുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളൊക്കെ ഇവനോട് പറയും. ഇവൻ ഇത് പോയി കുഫ്ഫാറുകളുടെ അടുക്കലേക്ക് എത്തിക്കുകയും ഇവിടെ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കാനൊക്കെ സാധ്യതയുണ്ട്. മഫ്സദത്താണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തില്ല? ആ കൊല്ലുക എന്ന് പറയുന്ന മസ്ലഹത്ത്, ഈ മഫ്സദത്ത് ഇല്ലാതാക്കാൻ ചെയ്യുന്ന മസ്ലഹത്ത് ഒഴിവാക്കുകയാണ് ചെയ്തത്. കാരണം എന്താണ്? അതിനേക്കാളും വലിയ ഫിത്ന അവിടെ പറയപ്പെടും. അത് മുനാഫിക്കുകളെ കൊന്നുന്നല്ല ആളുകൾ പറഞ്ഞു വരുത്തുക, മുശ്രിക്കുകൾ പറഞ്ഞു വരുത്തുക മുനാഫിക്കുകളെ കൊന്നു എന്നല്ല, മറിച്ച് സഹാബത്തിനെ കൊന്നു എന്നാണ്, സഹാബത്തിനെ കൊന്നു എന്നാണ് പറഞ്ഞു വരുത്തുക. അതുകൊണ്ടാണ് അവിടുന്ന് അത് ഉപേക്ഷിച്ചത് എന്ന് കാണാം. പിന്നീട് ഈ ഖായിദക്ക് ഇജ്മാ ഉള്ള കാര്യമാണ്, പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാ ഉള്ള കാര്യമാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ ഇത് പറഞ്ഞിട്ടുണ്ട്, മസ്ലഹത്തും മഫ്സദത്തും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അതിലേതാണ് മുന്തിയത് എന്ന് നോക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകും. അടുത്ത ഖായിദ നോക്കാൻ പറ്റാത്തതാണ്. ഏതാണ് കൂടുതൽ മസ്ലഹത്താണോ മുന്തി നിൽക്കുന്നത്, മഫ്സദത്താണോ മുന്തി നിൽക്കുന്നത് എന്ന് നോക്കാൻ പറ്റുന്ന സാഹചര്യമുള്ള ഖായിദയാണ് നമ്മളിവിടെ പറഞ്ഞത്. മസ്ലഹത്താണ് മുന്തി നിൽക്കുന്നത് എങ്കിൽ അത് നമ്മൾ ചെയ്യുക തന്നെ വേണം. അത് ചെയ്യുന്ന സമയത്ത് ചെറിയ മഫ്സദത്തോടെ ബാക്കിയായാലും മൈൻഡ് ചെയ്യേണ്ട. മഫ്സദത്താണ് മുന്തി നിൽക്കുന്നത് എങ്കിൽ അത് തടയുക തന്നെ വേണം. അത് തടയാൻ പോകുന്ന സമയത്ത് ചില മസ്ലഹത്ത് ചെയ്യാൻ പറ്റാതെ വന്നാൽ അത് പരിഗണിക്കേണ്ടതില്ല. ആ മസ്ലഹത്ത് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഈ മഫ്സദത്തിനെ തടയുക എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി കായികവുമായി ബന്ധപ്പെട്ട നിത്യജീവിതത്തിലുള്ള ചില ഉദാഹരണങ്ങളാണ്. ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, മുന്തിരി കൃഷി ചെയ്യുക എന്നുള്ളത്. തജൂസു സിറാഅത്തുൽ ഇനബ് ലിമാ ഫീഹി മിനൽ മസാലിഹി വൽ മനാഫിഹി അൽ കസീറ. മുന്തിരി കൃഷി ചെയ്യൽ അനുവദനീയമാണ്. അതിലൊരുപാട് ഉപകാരങ്ങൾ, മസ്ലഹത്തുകൾ മുസ്ലിമീങ്ങൾക്കുണ്ട്. അത് പച്ചയായിട്ട് തന്നെ കഴിക്കാവുന്നതാണ്, പാചകം ചെയ്തും ആളുകൾ കഴിക്കാറുണ്ട്. അതുപോലെ തന്നെ അത് ജ്യൂസാക്കിയിട്ടും ഉണക്ക മുന്തിരിയാക്കിയിട്ടൊക്കെ അഞ്ചോളം ഉപകാരങ്ങൾ മുന്തിരിയിൽ നിന്നും ഒരാൾക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ അതിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു മഫ്സദത്ത് എന്ന് പറയുന്നത് ആരെങ്കിലുമൊക്കെ അതെടുത്ത് പിഴിഞ്ഞ് ഒരുപാട് കാലം അത് കുപ്പയിൽ സൂക്ഷിച്ച് കള്ളുണ്ടാക്കി ഉപയോഗിക്കുക എന്ന മഫ്സദത്ത് അവിടെ ഉണ്ട്. പക്ഷേ ഈ മസ്ലഹത്താണ് മുന്തി നിൽക്കുന്നത്. ഒരുപാട് മസ്ലഹത്ത് ഉണ്ട്. ഇത് കേവലം സംശയമുള്ള മഫ്സദത്താണ്, ഉണ്ടായേക്കാം എന്നേ പറയാവൂ. അതുകൊണ്ട് ഈ മസ്ലഹത്ത് ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ആ ഒരു മഫ്സദത്ത് ഉണ്ടായേക്കും എന്ന് പറഞ്ഞ് ഈ ജോലി, കൃഷി ചെയ്യുക എന്ന് പറയുന്ന ജോലി ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടില്ല. മുന്തിയ മസ്ലഹത്തുള്ളത് കൊണ്ട് അതിനെ മുന്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്, റാജിഹായത് തെരഞ്ഞെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെയുള്ള മറ്റൊരു കാര്യമാണ്, നമ്മൾ ആളുകൾക്ക് വേണ്ടി ഹോട്ടലുകൾ പണിയാറുണ്ട്. മനുഷ്യന്മാർക്ക് എവിടെയെങ്കിലുമൊക്കെ നാട്ടിൽ പോയാൽ താമസിക്കാൻ ഹോട്ടലുകൾ പണിയാറുണ്ട് അല്ലേ. നമ്മൾ ഹോട്ടലുകൾ പണിയും ആളുകൾക്ക് താമസിക്കാനുള്ള. അത്തരം ഹോട്ടലുകളിൽ ഒരുപാട് ഉപകാരങ്ങളുണ്ട്. നമ്മളൊക്കെ ആ ഉപകാരം എടുത്ത ആളുകളായിരിക്കും. നമ്മൾ മറ്റൊരു രാജ്യത്ത് പോയാൽ, അതിപ്പോൾ എമിറക്ക് നമ്മൾ പോയാലും ശരി, അതുപോലെയുള്ള മറ്റ് പല ജോലി ആവശ്യത്തിന് നമ്മൾ പോയാലും ശരി, പലപ്പോഴും നമുക്ക് അവിടെ സ്വന്തമായി വീട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയില്ല. ചിലപ്പോൾ സാമ്പത്തികമായ കഴിവില്ലാത്തതുകൊണ്ട് പറ്റുകയില്ല. ചില സ്ഥലങ്ങളിൽ സാമ്പത്തികമായ കഴിവുണ്ടായാലും എന്ത് പറ്റില്ല, നമുക്കത് വാങ്ങാനൊന്നും പറ്റില്ല, പ്രോപ്പർട്ടി വാങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ഹോട്ടൽ സിസ്റ്റം, ആളുകൾക്ക് താമസിക്കാനുള്ള ഫുന്തുക്കുകൾ അത് വന്നിട്ടുള്ളത്. എന്നാൽ അത് ഉണ്ടാക്കുമ്പോൾ ചില ഫിത്തന അവിടെ ഭയപ്പെടുന്നുണ്ട്, സംശയകരമായ ചില ഫിത്തനകൾ ഭയപ്പെടുന്നുണ്ട്. ഹോട്ടൽ എന്ന് പറയുന്നത് വീട് പോലെയല്ല, ആർക്കും എവിടെയും കയറി ചെല്ലാം. ചിലപ്പോൾ ചില വ്യഭിചാരങ്ങളൊക്കെ അവിടെ നടക്കാൻ സാധ്യതയുണ്ട്. വീടുകളിലേക്ക് കൊണ്ടുവരുന്നത് പോലെയല്ല, പല വ്യഭിചാരങ്ങളും ഒക്കെ ഇത്തരത്തിലുള്ള ഹോട്ടലുകളിൽ നടക്കാറുണ്ട്. പക്ഷെ അവിടെയുള്ള മസ്ലഹത്ത്, ഒരുപാട് ആളുകൾക്ക് താമസിക്കാൻ പറ്റും, അങ്ങനെയുള്ള ഉപകാരമുള്ള കാര്യമാണ് ഹോട്ടൽ എന്നുള്ളത് കാരണത്താൽ തന്നെ അവിടെ സംശയകരമായി ഉണ്ടായേക്കാവുന്ന ഈ കാര്യത്തെ നമ്മൾ പരിഗണിക്കേണ്ടതില്ല. ഇതെപ്പോൾ ഹോട്ടലിൽ പണിയുമ്പോഴുള്ള കാര്യമാണ് പറയുന്നത്, അതല്ലാതെ ഒരാൾ വ്യഭിചാരത്തിനാണ് എന്ന് വ്യക്തമായി അറിഞ്ഞിട്ട് നമ്മളെ റൂമിലേക്ക് നമ്മളെ ഹോട്ടലിലേക്ക് വരുമ്പോൾ ആ കുഴപ്പമില്ല എന്നല്ലേ പറഞ്ഞത്. മനസ്സിലാക്കണം, ഹോട്ടൽ ഉണ്ടാക്കുന്ന കാര്യമാണ് അവിടെ പറയുന്നത്. കാരണം ഇങ്ങനെ ഒരു ഫിത്തന ഉണ്ടായേക്കും എന്ന് വിചാരിച്ചിട്ട് ഹോട്ടൽ ബിസിനസ് അത് ഒഴിവാക്കേണ്ടതില്ല. ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ അങ്ങനെ വന്നാലോ എന്ന് വിചാരിച്ചിട്ട് അല്ല, നമ്മൾ അറിയാതെ വരുന്ന കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. അതല്ലാതെ ചിലപ്പോൾ നമുക്ക് അറിയും ഇന്ന് വരുന്ന ടീം അവർ ഇത്തരത്തെ മോശം കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ്, അവർക്ക് റൂം കൊടുക്കാൻ പാടില്ല, അത് നമ്മൾ അനുവദനീയമാണ്, അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. കാരണം നമ്മൾ പറഞ്ഞു തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, നന്മയിലും പുണ്യത്തിലും പരസ്പരം സഹകരിക്കുക, അതിക്രമത്തിലും പാപങ്ങളിലും നമ്മൾ സഹകരിക്കാതിരിക്കുക. അതല്ല ഈ പറഞ്ഞത്, മറിച്ച് ഒരു ഹോട്ടൽ ഉണ്ടാക്കുമ്പോൾ വാടക ഉണ്ടാക്കുന്ന സമയത്തുള്ള കാര്യമാണ്. അതേപോലെയാണ് നമ്മൾ റെന്റിന് കൊടുക്കുന്ന വീടുകൾ, നമ്മൾ റെന്റിന് കൊടുക്കുന്ന വീടിന് ഒരുപാട് ഉപകാരമുണ്ട്. ചില സമയത്ത് ആ വീട്ടിൽ എന്ത് ചെയ്യും, മുശ്രിക്കുകൾ താമസിച്ചാൽ അവർ ചിലപ്പോൾ ശിർക്കൻ പ്രവർത്തനങ്ങൾ ചെയ്യും, ബിദ്അത്തുകൾ ചിലപ്പോൾ ചെയ്യും, പല മഅസിയത്തുകളും ചെയ്യും. ഇതൊക്കെ സാധ്യതയുള്ള കാര്യമാണ്. പക്ഷെ അതിന് മസ്ലഹത്താണ് അവിടെ കൂടുതൽ. ആളുകൾക്ക് താമസിക്കാൻ റൂമുകൾ ഉണ്ടാക്കണം എന്ന മസ്ലഹത്താണ് കൂടുതൽ. എല്ലാവരും ഇത് നമുക്ക് ശരിക്കും കായിക മനസ്സിലാക്കണമെങ്കിൽ എല്ലാവരും അങ്ങനെ തിന്മ ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് ദുനിയാവിലും ആരും ഹോട്ടൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ, അപ്പോഴാണ് നമുക്ക് കാര്യം മനസ്സിലാകുക. അപ്പം നമുക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നും, നമുക്ക് എവിടെ പോയാലും റൂമില്ല, എവിടെയും റൂമില്ല, നമുക്ക് എവിടെയും താമസിക്കാൻ പറ്റൂല, നമ്മൾ എവിടെ പോയാലും കുടുങ്ങും. ഒരു ബുദ്ധി, നമ്മൾ കുടുംബവുമായിട്ടൊക്കെ പോകുന്നതായിരിക്കും, ഒരു നാട്ടിൽ പോയാൽ നമുക്കൊരു ഹോട്ടൽ മുറി എടുത്ത് താമസിക്കാൻ കഴിയില്ല. കാരണം എല്ലാവരും ആ ചെറിയ മഫ്സദത്ത് ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് ഹോട്ടൽ പണിയുന്നില്ല, വാടക കെട്ടിടങ്ങൾ പണിയുന്നില്ല. നമ്മൾ ഏതെങ്കിലും ജോലി സ്ഥലത്ത് പോയാൽ നമുക്കൊരു റൂം കിട്ടൂല, കാരണം ആരും പണിയുന്നില്ല, പ്രയാസമാകും. അതുകൊണ്ട് തന്നെ ഷറഇൽ അങ്ങനെ വാടക കെട്ടിടങ്ങൾ, വാടക വീടുകൾ, ഫ്ളാറ്റുകൾ നിർമ്മിക്കുക എന്നുള്ളത് അനുവദനീയമാണ്. എന്നാൽ അവിടെയും നമ്മൾ നേരത്തെ പറയുന്നു, ചില ആളുകൾ വ്യക്തമായി നമുക്ക് അവർ റൂം എടുക്കുന്നത് ഇന്ന ഇന്ന മോശം പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലായാൽ അവർക്ക് റൂം കൊടുക്കാൻ പാടില്ല, അത് വേറെ വിഷയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഞാൻ അതേപോലെ ഉള്ള ഉദാഹരണത്തിൽ പെട്ടതാണ്, മുർത്തദിനെ ഇസ്ലാമിക ശരീഅത്തിൽ മുർത്തദിനെ കൊല്ലാറുണ്ട്. ഇസ്ലാമിക ശരീഅത്തിൽ മുർത്തദിനെ കൊല്ലുക എന്ന് പറയുന്നത് ഒരു ശരീരം അവിടെ ഇത്തലാഫ് ഉണ്ടാകുക, ശരീരം നശിപ്പിക്കപ്പെടുക എന്ന് പറയുന്ന മഫ്സദത്ത് അവിടെ ഉണ്ട്. പക്ഷെ അവിടെ ഏറ്റവും വലിയ മസ്ലഹത്ത് എന്ന് പറയുന്നത് ഹിഫ്ളുദ്ദീനാണ്, ദീന് സംരക്ഷിക്കുക എന്നുള്ളതാണ്. കാരണം ഇങ്ങനെ നിയമമില്ലായെങ്കിലോ അല്ലേ, ഇങ്ങനെ ദീന്ന് പുറത്തു പോയാൽ കൊല്ലപ്പെടുകയും ഒന്നില്ല എന്ന് കണ്ട ആളുകൾ ദീനു കൊണ്ട് കളിക്കും, ഇസ്ലാം എന്ന് ഇങ്ങനെ പുറത്തു പോകും, ഒരു കുഴപ്പമില്ല. മറ്റേത് എന്നെ വധിക്കപ്പെടുമെന്ന് പേടിച്ചിട്ടെങ്കിലും ആളുകൾ എന്ത് ചെയ്യും, ഇസ്ലാമിൽ തന്നെ തുടരും, ഇസ്ലാമിൽ തന്നെ തുടരും. അത് അവന് തന്നെയാണ് ഉപകാരം, ഹിഫ്ളുദ്ദീനാണ്, അവന്റെ ദീനാണ് സംരക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് ദീൻ സംരക്ഷിക്കപ്പെടുന്ന കാര്യത്തിന് വേണ്ടി വധശിക്ഷ എന്ന് പറയുന്ന ശരീരം അവിടെ നശിക്കുക, ശരീരത്തെ ഇല്ലാതാക്കുക എന്ന് പറയുന്ന കാര്യങ്ങൾ അനുവദിക്കപ്പെടും എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അതേപോലെയുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മയ്യത്ത് ഭക്ഷിക്കുക, അത് മരണപ്പെട്ട മയ്യത്തായ അഥവാ അറക്കാത്ത കാര്യങ്ങൾ ഭക്ഷിക്കുക എന്നുള്ളത്. അവിടെ നമ്മൾ മസ്ലഹത്തു ഹിഫ്ലിൻ നഫ്സാണ് ഔലാമിൻ മഫ്സദത്തിൽ ഇഅ്തിദാഇ ബിൽ ഖബീസ്, മോശമായ ഖബീസായ മ്ലേച്ഛകരമായ കാര്യത്തെ കൊണ്ട് നമ്മൾ ഭക്ഷിക്കുക എന്ന് പറയുന്ന മഫ്സദത്തിനേക്കാളും മുന്തി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം ജീവൻ രക്ഷിക്കുക എന്നുള്ള മസ്ലഹത്താണ്. അതുകൊണ്ട് ഹറാമു ഭക്ഷിച്ചിട്ടാണ് എങ്കിലും നമ്മുടെ ശരീരം നിലനിർത്തുക എന്ന് പറയുന്ന മസ്ലഹത്തിനെയാണ് നമ്മൾ അവിടെ ഉയർത്തിപ്പിടിക്കുന്നത്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ് ഖംറ് കള്ള് കൊണ്ട് ചികിത്സിക്കാൻ പാടില്ല. ലാ യജൂസു തദാവി ബിൽ ഖംറ് കള്ള് കൊണ്ട്, ഹറാമായ കള്ള് കൊണ്ട് അത് ചികിത്സിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്? കാരണം കള്ളിന്റെ മഫ്സദത്ത് വളരെ വ്യക്തമാണ്, എന്നാൽ അതുകൊണ്ടുണ്ടാകുന്ന രോഗശമനം എന്ന് പറയുന്നതോ അതൊട്ടുണ്ടാവുകയും ഇല്ല. ഉറപ്പില്ല. രോഗശമനം ഉണ്ടാകുമോ ഇല്ല എന്നുള്ള കാര്യത്തിൽ ഒരിക്കലും ഉറപ്പില്ല. ഒരു മരുന്നിനെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റൂല അതുകൊണ്ട് രോഗശമനം ഉണ്ടാകുമെന്നുള്ളത്. ഒരു മരുന്ന് കൊണ്ടും ഒരാൾക്ക് ചിലപ്പോൾ മാറിയത് വേറൊരാൾക്ക് മാറണം എന്നില്ല. അതാണ് മരുന്നുകളുടെ സ്വഭാവം. ഒരു മരുന്നും ഈ മരുന്ന് കുടിച്ചാൽ നിന്റെ രോഗം മാറും എന്ന് ഒരാൾക്കും ദുനിയാവിൽ പറയാൻ സാധിക്കില്ല, ഒരു ഡോക്ടറും പറയില്ല. കാരണം ഒരേ മരുന്ന് തന്നെ ഒരു രോഗിക്ക് ഫലിക്കും, അടുത്ത രോഗിക്ക് ചിലപ്പോൾ ഫലിക്കൂല. ഇയാൾക്ക് പറ്റിയത് അയാൾക്ക് പറ്റൂല, ചിലപ്പോൾ ഇയാൾക്ക് പറ്റിയതിന്റെ വിപരീത ഫലമായിരിക്കും മറ്റേയാൾക്ക് പറ്റുക, മറ്റേയാളെ ശരീരത്തിന് അതിന് പറ്റൂല. അതുകൊണ്ട് അവിടെ പ്രതീക്ഷിക്കുന്ന മസ്ലഹത്ത് രോഗം മാറുക എന്നുള്ളത് അത് മർജൂഹായ കാര്യമാണ്. എന്നാൽ കള്ളിന്റെ അപകടം എന്ന് പറയുന്നത് അവിടെ റാജിഹാണ്. അതുകൊണ്ട് തന്നെ കള്ള് കൊണ്ട് ചികിത്സിക്കാൻ പാടില്ല. അവിടെ ഷിഫ എന്തല്ല, ഉറപ്പില്ല. ഷിഫ അവിടെ ഉറപ്പില്ല, എന്നാൽ കള്ളിന്റെ അപകടം അത് ഉറപ്പാണ്. അതുകൊണ്ട് ആ അപകടത്തെ തടുക്കുക, ഷിഫ ആയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അത് ചികിത്സിക്കാതിരിക്കുക എന്നതാണ് വേണ്ടത്. അതുകൊണ്ട് എന്ത് പ്രയാസമുണ്ടായാലും കള്ള് കൊണ്ടുള്ള ചികിത്സ, ഹറാമായ കാര്യങ്ങൾ കൊണ്ടുള്ള ചികിത്സ അത് ചെയ്യാൻ പാടില്ല. കാരണം ചികിത്സിച്ചാൽ മാറുമെന്നുള്ളത് യക്കീനുള്ള കാര്യമല്ല, മാറാം മാറാതിരിക്കാം എന്നതാണ് അതിൻ്റെ വകുപ്പ്. അള്ളാഹു ഉദ്ദേശിച്ചാൽ മാത്രമേ അത് മാറുകയുള്ളൂ എന്നതും മനസ്സിലാക്കുക. ഇനി ഇതേപോലെ നമ്മൾ പറഞ്ഞ കാര്യമാണ് ഹദ്ദ് നടപ്പാക്കുന്ന കാര്യം. നിബന്ധനകൾ അത് വിധേയമായാൽ മോഷ്ടിച്ചവന്റെ കൈവെട്ടും. നിബന്ധനകൾ എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു ഉറുപ്പിയൊന്നും എടുത്താൽ ആരെയും വെട്ടൂല, പക്ഷെ ഒരു വലിയൊരു എമൗണ്ട് അയാൾ എടുത്തു കഴിഞ്ഞാൽ അയാളുടെ കൈവെട്ടുന്നുണ്ട്. കൈവെട്ടുക എന്ന് പറയുന്നത് ചെറിയൊരു മഫ്സദത്തല്ലേ ആണ്, മനുഷ്യന്റെ ശരീര അവയവങ്ങൾ മുറിച്ചു മാറ്റുകയാണ്. പക്ഷെ അതിനേക്കാൾ അവിടെ വലിയ മുന്തി നിൽക്കുന്ന മസ്ലഹത്തുണ്ട്. അതെന്താണ്? ഹിഫ്ളുൽ അംവാലി, ഹിഫ്ളു അംവാലിന്നാസ്, ജനങ്ങളുടെ സമ്പത്ത് സംരക്ഷിക്കുക എന്നുള്ളത്. കാരണം ഈ നിയമം ഉണ്ടാകുന്ന സമയത്ത് ആളുകൾ എന്ത് ചെയ്യില്ല, മോഷ്ടിക്കാൻ വരില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ നിയമം സമ്പത്ത് സംരക്ഷിക്കുക എന്ന മസ്ലഹത്തിന് വേണ്ടിയിട്ട് ഈ ചെറിയ മഫ്സദത്ത് അതവിടെ ചെയ്യും. അപ്പൊ ആ ചെറിയ മഫ്സദത്ത് അവിടെ ഉണ്ടാകുക എന്നുള്ളത് അവിടെ കുഴപ്പമില്ല, വലിയ മസ്ലഹത്തിനാണ് പ്രാധാന്യം എന്നുള്ളതാണ്. അതേപോലെ പറഞ്ഞ കാര്യമാണ് അസ്സലാത്തു മാ ഇഖ്തിലാലി ഷർത്തിൻ മിൻ ഷുറൂത്തിഹ ഫീഹ മഫ്സദ, അഥവാ നിസ്കാരത്തിന്റെ ചില ഷർത്തുകൾ ഇല്ലാതെ നിസ്കരിക്കുക എന്ന് പറയുന്നത് മഫ്സദത്താണ്. നേരത്തെ പറഞ്ഞ ഒരു ഉദാഹരണമാണ്. കാരണം അള്ളാഹു തആലയാണ് അവൻ അഭിമുഖീകരിക്കുന്നത്. അപ്പോൾ പൂർണ്ണമായ ശുദ്ധിയില്ലാതെ അല്ലെങ്കിൽ നിൽക്കേണ്ടടുത്ത് നിൽക്കാതെ ഒക്കെ നിസ്കരിക്കുക എന്നുള്ളത് മഫ്സദത്താണ്. പക്ഷേ അതവൻ അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ അവൻ നിസ്കാരം തന്നെ ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത് എങ്കിൽ, പിന്നീട് നിസ്കരിക്കാൻ സാഹചര്യം ഇല്ലാതിരിക്കുകയാണ് എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ആ ചെറിയ മഫ്സദത്തിനേക്കാളും നിസ്കാരത്തിന്റെ വലിയ മസ്ലഹത്തിനെയാണ് അവൻ പരിഗണിക്കേണ്ടത്. നിസ്കാരം നിലനിർത്തുക എന്ന മസ്ലഹത്തിന് വേണ്ടിയിട്ട് അവൻ ആ ചെറിയ മഫ്സദത്തിന് അവിടെ അങ്ങ് സഹിക്കണം. അതേപോലെ പറഞ്ഞ കാര്യമാണ് തഹ്റുമു സലാത്തു നാഫിലത്തിൽ മുത്തലഖ ഔഖാത്തു നഹി, നിസ്കാരം വിരോധിക്കപ്പെട്ട സമയം. ഇതൊക്കെ നിസ്കാരം വിരോധിക്കപ്പെട്ട സമയമാണ്, നമ്മളിപ്പോൾ ഇരിക്കുന്നത് മുത്തലക്കനായ നിരുപാധികമായ നിസ്കാരം വിലക്കപ്പെട്ട കാര്യമാണ്. ഈ സമയത്ത് ഒരാൾക്ക് ഒരു സബബുമില്ലാതെ വുളു എടുത്തിട്ട് രണ്ട് റക്കായത്തിന് സുന്നത്ത് നിസ്കരിക്കാം, അള്ളാഹുവിനോട് രണ്ട് റക്കായത്ത് സുന്നത്ത് നിസ്കരിക്കാം എന്ന് പറഞ്ഞ് ഈ സമയത്ത് നിസ്കരിക്കാൻ പാടില്ല. ഒരു സബബും ഇല്ലാതെ, അത് തഹിയ്യത്തുൽ മസ്ജിദ് അല്ല, ഒന്നുമല്ല, വെറുതെ പോയി വുളു എടുക്കുക, ഞാൻ രണ്ട് റക്കായത്തും സുന്നത്ത് നിസ്കരിക്കട്ടെ എന്ന് പറഞ്ഞ് ഒരാൾക്ക് നിസ്കരിക്കാൻ ഈ സമയത്ത് അനുവാദം ഇല്ല. എന്തുകൊണ്ടാണ് അത് പറഞ്ഞിട്ടുള്ളത്? പണ്ഡിതന്മാർ പറയുന്നു, ലിമാഫി ദാലിക മിനൽ മഫ്സദത്തിർ റാജിഹ, ഇവിടെ ഒരു റാജിഹായ മഫ്സദത്തുണ്ട്. നിസ്കാരം എന്ന് പറയുന്ന മസ്ലഹത്തിനേക്കാളും വളരെ അറിയപ്പെട്ടൊരു മഫ്സദത്തുണ്ട്. എന്താണത്? വഹിയ തശബ്ബുഹു ബിൽ മുശ്രിക്കീൻ അല്ലദി യുഫ്ലി ഇല ശിർക്ക്, മുശ്രിക്കുകളോട് സാദൃശ്യപ്പെടുക എന്നുള്ളതാണ്. അത് പയ്യെ ഷിർക്കിലേക്ക് എത്തിക്കും. സൂര്യൻ ആരാധിക്കുന്ന ആളുകളാണ് ഈ സമയത്ത് ആരാധനകൾ നടത്തുന്നത്. അപ്പൊ തുടക്കത്തിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ഒരു കാര്യത്തിലാണ് നീ തുടങ്ങിയതെങ്കിലും അത് പിന്നീട് പിശാചിനെ ആരാധിക്കുന്ന അവസ്ഥയിലേക്കും ഷിർക്കിലേക്കും എത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിസ്കരിക്കുക എന്ന് പറയുന്ന മസ്ലഹത്ത് പോലും ഈ സമയത്ത് പാടില്ല എന്നാണ് പറയുന്നത്. നിസ്കരിക്കുക എന്ന് പറയുന്ന മസ്ലഹത്ത് പോലും വിലക്കപ്പെട്ട സമയത്ത് പാടില്ല എന്നാണ് പറയുന്നത്. എന്നാൽ കാരണമുള്ള നിസ്കാരം, അത് അടുത്ത പോയിന്റാണ്. തജൂദു സലാത്തു ദവാത്തിൽ അസ്ബാബി ഫി ഔഖാത്തിൻ നഹി, കാരണമുള്ള നിസ്കാരങ്ങൾ വിലക്കപ്പെട്ട സമയത്തും അനുവദിക്കപ്പെടും. എന്തുകൊണ്ടാണ് അവിടെ? കാരണം അവിടെ ഒരു മസ്ലഹത്തും റാജിഹുണ്ട്, ആ കാരണം ഉള്ളത് കൊണ്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ ഒരാൾ മസ്ജിദിലേക്ക് കയറി വന്നാൽ അവിടെ രണ്ട് റക്അത്ത് സുന്നത്തുണ്ട്, പക്ഷേ അവനത് വിലക്കപ്പെട്ട സമയമാണ് എന്ന് പറഞ്ഞ് നിസ്കരിച്ചിട്ടില്ലെങ്കിലോ പിന്നീട് അതിന്റെ സബബ് മാറി, ആ സബബ് ഉള്ളപ്പോഴേ നിസ്കരിക്കാൻ പറ്റൂ. പിന്നീട് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നീട് അവൻ നിസ്കാരം നഷ്ടപ്പെടും. എന്നാൽ മറ്റേത് അങ്ങനെയല്ല, ഒരു സബബും ഇല്ല, ഇതിനൊരു സബബുണ്ട്. അതുകൊണ്ടൊരു സബബുണ്ടായാൽ അവൻ അനുവദിക്കപ്പെടും. അതേപോലെ തന്നെയാണ് ഒരാള് നിസ്കാരം വൈകി നിസ്കരിക്കുകയാണ്, അപ്പോൾ അയാൾക്ക് യാത്രയോ മറ്റോ ആയിട്ട് നിസ്കരിക്കാൻ വൈകി, അയാൾ നിസ്കരിക്കുന്ന സമയത്ത് മഗ്രിബിന്റെ തൊട്ട് 10 മിനിറ്റ് മുമ്പൊക്കെ ആയിട്ടുണ്ട്, അയാൾ ആ സമയത്ത് നിസ്കരിക്കണം. സാധാരണഗതിയിലാണെങ്കിലോ അയാൾക്ക് നിസ്കരിക്കാൻ പാടില്ല, പക്ഷെ ആ സമയത്ത് അയാൾ നിസ്കരിക്കണം. കാരണം നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ആ സമയത്തിന്റെ വക്ത് പോകും. അപ്പൊ കാരണമുണ്ട് എങ്കിൽ നിസ്കരിക്കുന്നത് അവിടെ മസ്ലഹത്ത് അതാണ്. എന്നാൽ കാരണമില്ലാത്ത സമയത്ത് നിസ്കരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അവിടെ മഫ്സദത്താണ് മുന്തി നിൽക്കുന്നത്, മുശ്രിക്കുകളോട് സാദൃശ്യപ്പെടുക എന്നുള്ളത്. അതുകൊണ്ട് അത് തടുക്കുക എന്നുള്ളതാണ് ഈ മസ്ലഹത്ത് ചെയ്യുന്നതിനേക്കാളും നല്ലത്. എന്നാൽ കാരണമുള്ള സമയത്ത് ആ കാരണമുള്ള മസ്ലഹത്ത് ചെയ്യുക എന്നുള്ളതാണ് ഈ മഫ്സദത്തിനേക്കാളും നല്ലത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അതേപോലെയുള്ള കാര്യമാണ് അനുവദിക്കപ്പെട്ട സമയത്ത് ഗീബത്ത് പറയുക എന്നുള്ളത്. ഏതാണ്? ഒരാളുടെ കുറ്റം പറയുക, ഒരാളുടെ കുറ്റം പറയലാണ് ഗീബത്ത് എന്ന് പറയുന്നത്. എന്നാൽ ചില സമയത്ത് അത് അനുവദിക്കപ്പെടും. ഏതുപോലെ? ഒരാൾ വന്നിട്ട് അയാളുടെ മകളുടെ കല്യാണ ആവശ്യത്തിനായി ഒരു വ്യക്തിയെ കുറിച്ച് നമ്മോട് ചോദിച്ചു. നമുക്കറിയാം ആ വ്യക്തിയുടെ അടുത്ത് ഇന്നാലിന്ന പ്രശ്നങ്ങളുണ്ട്, അയാൾക്ക് ചില ഹറാമുകളൊക്കെ മാസിയത്തുകളൊക്കെ ചെയ്യുന്ന ആളാണ്, ദീൻ അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് പറയുന്നത് അയാൾ ഇഷ്ടപ്പെടുകയില്ല, അത് തന്നെയാണ് ഗീബത്ത് എന്ന് പറയുന്നത്. അയാളുടെ ഒരാൾ ചെയ്യുന്ന കുറ്റം മറ്റൊരാളോട് പറയുക, അത് തന്നെയാണ് ഗീബത്ത് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഇത് നമ്മൾ പറഞ്ഞിട്ടില്ല എങ്കിൽ അതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നം എന്താണ്, അല്ലെങ്കിൽ ഇത് പറഞ്ഞാൽ ഉണ്ടാകുന്ന മസ്ലഹത്ത് എന്താണ്? ഇയാൾക്ക് ഇയാളെ സംരക്ഷിക്കാം, ഇയാളുടെ മോള്, ഇയാളുടെ മകൾ ഒരു ഹറാമായ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു വ്യക്തിയുമായി ബന്ധമുള്ള ഒരാളുമായിട്ട് കല്യാണം നടക്കാതിരിക്കും, ആ ഒരു മസ്ലഹത്തുണ്ട്. അതുകൊണ്ട് ഗീബത്ത് എന്ന് പറയുന്ന മഫ്സദത്ത് അവിടെ എന്തില്ല, കുഴപ്പമില്ല. കാരണം വലിയ മസ്ലഹത്തിന് വേണ്ടിയിട്ട് ആ ചെറിയ ഹറാം അവിടെ ഉണ്ടായാൽ അത് കുഴപ്പമില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇതേപോലെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. കാരണം കഴിഞ്ഞ കായിദ രണ്ട് മഫ്സദത്ത് വരിക എന്ന് പറയുന്ന കായിദയും ഈ കായിദയും തമ്മിൽ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് പല കാര്യങ്ങളും ഇവിടെ അതേ കാര്യങ്ങൾ എടുത്ത് വരുന്നത്. അതേപോലെയുള്ളതാണ് യജൂസ് കശ്ഫുൽ ഔറ ഇദാ തലമ്മന ദാലിക മസ്ലഹത്തുൻ റാജിഹം, നല്ലൊരു മസ്ലഹത്ത് ഉണ്ടായാൽ ഔറത്ത് വെളിവാക്കുക എന്നുള്ളത് അനുവദനീയമായ കാര്യമാണ്. കൽ ഖിതാൻ ഔ അൽ മുദാവാത് പോലെയുള്ള കാര്യങ്ങൾ, ഖിതാൻ നടത്തുക. ഒരാൾ ഇസ്ലാം സ്വീകരിച്ചു, അയാൾ ഖിതാൻ നടത്തിയിട്ടില്ല, ചേലാകർമ്മം നടത്തിയിട്ടില്ല, അത് വലിയൊരു മസ്ലഹത്താണ്, ഒരുപാട് ഫദലുള്ള കാര്യമാണ്. എന്നാൽ ആ ചേലാകർമ്മം നടത്തുന്ന സമയത്ത് പ്രത്യേകിച്ച് പ്രായപൂർത്തിയൊക്കെ എത്തിയാൽ ഔറത്ത് ഒരാൾക്ക് വെളിവാക്കാൻ പറ്റില്ല എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്, ഔറത്തിലേക്ക് വെളിവാക്കാൻ പറ്റില്ല. പക്ഷെ ചേലാകർമ്മം ചെയ്യണമെങ്കിൽ ഔറത്ത് വെളിവാക്കിയേ മതിയാവുകയുള്ളൂ. ഇയാളെ സംബന്ധിച്ചിടത്തോളം ഈ വലിയ മസ്ലഹത്തിന് വേണ്ടിയിട്ട് ഈ മഫ്സദത്ത് അത് സഹിക്കാം, ഈ വലിയ മസ്ലഹത്തിനെയാണ് അവിടെ മുന്തിക്കേണ്ടത്. ഒരാൾക്ക് ലൈംഗികപരമായ എന്തെങ്കിലുമൊക്കെ രോഗങ്ങളുണ്ട്, അത് ചികിത്സിക്കണമെങ്കിൽ ചിലപ്പോൾ അയാളുടെ ഔറത്തിലേക്ക് ഡോക്ടർക്ക് നോക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകും, ആണിനാകട്ടെ പെണ്ണിനാകട്ടെ. ആ സമയത്ത് അയാൾക്ക് അത് മറക്കാതെ കാണിച്ചു കൊടുക്കാം. കശ്ഫുൽ ഔറ അവിടെ അനുവദനീയമാണ്, കാരണം അത് ഒരു മഫ്സദത്താണ്. പക്ഷെ അതിനേക്കാളും വലിയ മസ്ലഹത്ത് ആ രോഗം ചികിത്സിച്ച് ഭേദമാക്കുക എന്ന് പറയുന്ന മസ്ലഹത്ത് അവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഖിതാനിന്റെ കാര്യം പറഞ്ഞ ചേലാകർമ്മം എന്ന് പറയുന്ന മസ്ലഹത്ത് അവിടെ ഉണ്ട് എന്നാണ്. അതേപോലെ പറഞ്ഞ ഇതൊക്കെ നിത്യജീവിതത്തിൽ വരുന്ന ഉദാഹരണങ്ങളിൽ പെട്ടതാണ്. അതേപോലെ പറഞ്ഞ മറ്റൊരു കാര്യമാണ് യജൂസു തശ്രീഹു ജിസ്സ അൽ ജിസ്സത്തിൽ മയ്യിത്ത്, മയ്യിത്തിന്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുക എന്നുള്ളത് അനുവദനീയമാണ്. എല്ലായ്പ്പോഴുമല്ല, ചില സമയത്ത് അവർ പറയുന്നു ലിഗർലി തഹക്കുക്കി മിന ദഅവ ജിനായിയ, അതൊരു ക്രൈം കേസ് വന്നു. സ്വാഭാവികമായും ഒരു മുസ്ലിമായ ഒരു മയ്യത്തിന് ഒരു തരത്തിലുള്ള പോറലും ഏൽപ്പിക്കാൻ പാടില്ല എന്നാണ് നമ്മൾ അഹ്കാമുൽ ജനായിസ്, മയ്യത്തുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം അതായിരിക്കും. മയ്യത്തിന് ഒരു തരത്തിൽ ഒരു ഉപദ്രവമില്ലാതെ എല്ലാ കാര്യങ്ങളും മയ്യത്തിനെ ആദരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അതിൻ്റെ അഹ്കാമുകളെല്ലാം. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യുക എന്ന് പറയുന്നത് ഒരുപാട് ലററുകളുണ്ട്, നെറ്റിയിൽ വെച്ച് മുറിക്കും, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും. ഹദീസിൽ കാണാം ഒരു മയ്യത്തിൻ്റെ എല്ല് പൊട്ടിക്കുക എന്ന് പറയുന്നത് അതൊരു ജീവനുള്ള ഒരാളുടെ എല്ല് പൊട്ടിക്കുന്നത് പോലെ തന്നെയാണ് എന്ന് കാണാൻ സാധിക്കും. അപ്പം അങ്ങനെയുള്ള പ്രയാസങ്ങളുണ്ട്, അതൊരു മഫ്സദത്താണ്, അതൊരു മഫ്സദത്താണ്. പക്ഷെ വലിയൊരു മസ്ലഹത്തിന് വേണ്ടിയിട്ട് അത് ചിലപ്പോൾ അനുവദിക്കപ്പെടും. എന്താണത്? ഒരു ക്രൈം കേസായിരിക്കും, ഇയാളെ മറ്റൊരാൾ കൊന്നതായിരിക്കും. അപ്പം ആ കൊലയാളിയെ കണ്ടുപിടിക്കുക, അയാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളത് അത് വേണ്ടതായ വലിയ മസ്ലഹത്തുള്ള കാര്യമാണ്. കാരണം അങ്ങനെ കൊലയാളിയെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലായെങ്കിൽ ഇത്തരം കൊലയാളികൾ അത് വർദ്ധിക്കും, അയാൾ ഇനിയും കൊല തുടരും, ഉമ്മത്തിന് വലിയ പ്രയാസമുണ്ടാകും. അപ്പം ഇയാളെ ഇസ്ലാമിക ഭരണകൂടം ഉണ്ട് എങ്കിൽ അവർ കൃത്യമായി അയാളെ കൊണ്ടുവന്ന് ഇനി അയാളെ കൊല്ലാൻ അയാളെ വധശിക്ഷ നടപ്പാക്കാൻ പറ്റുമെങ്കിൽ അതും നടപ്പാക്കും, ഖിസാസ് നടപ്പാക്കും. അതിനു വേണ്ടിയിട്ട് ഈ മയ്യത്തിൻ്റെ പോസ്റ്റ്മോർട്ടം ചെയ്യുക എന്നുള്ളത് അത് അനുവദിക്കപ്പെടും. അതേപോലെ പണ്ഡിതന്മാർ പറഞ്ഞതാണ് ഔ ലിഗർലി തഹക്കുക്കി മിൻ അംറാദിൻ വബാഇയ, എന്തെങ്കിലും ഒക്കെ സാംക്രമികമായ രോഗങ്ങളുണ്ട് എന്ന് വിചാരിക്കുക, പകർച്ചവ്യാധികൾ ഉണ്ടായി എന്ന് വിചാരിക്കുക. അപ്പോൾ ഇദ്ദേഹത്തിനാണ് ആദ്യമായി സ്ഥിരപ്പെട്ട് മരിച്ചത്. ഇദ്ദേഹത്തിനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ഇയാളിൽ നിന്നും ആ മൈക്രോ ഓർഗാനിസത്തെ കുറിച്ചൊക്കെയുള്ള പഠനങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ ഇതെങ്ങനെയാണ് വന്നത്, എന്ത് രോഗമാണ് ഇതിൽ ഉണ്ടായിട്ടുള്ളത് പോലെയുള്ള പഠനങ്ങൾ ഇവർക്ക് ഇദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടത്തിലൂടെ നടത്താൻ പറ്റുമെങ്കിൽ അതിനുവേണ്ടി അനുവദിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. കാരണം അത് മൊത്തം ഉമ്മത്തിനെ ബാധിക്കുന്ന രോഗങ്ങൾ പകരാതിരിക്കാൻ വേണ്ട ക്രമീകരണങ്ങൾ നടത്താനുള്ള കാര്യങ്ങൾ ഇതിലൂടെ ലഭിക്കും. അപ്പം അതിനുള്ള കഴിവുള്ള ആളുകൾക്ക് വേണ്ടി ആ മയ്യത്തിനെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അനുവദിക്കുക എന്നുള്ളത് അത് അനുവദിക്കപ്പെടും. കാരണം അവിടെ മസ്ലഹത്തുൻ റാജിഹ ഉണ്ട്, മഫ്സദത്ത് മർജൂഹ, അത് താഴെയാണ്, മസ്ലഹത്താണ് മുന്തിയ നിലയിൽ നിൽക്കുന്നത് എന്നാണ്. പണ്ഡിതന്മാർ ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ഈ വിഷയത്തിൽ നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന ഉദാഹരണങ്ങൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. അതിൽ പെട്ടതാണ് ബിദഅത്തുകാരെ നമ്മൾ ഹജർ ചെയ്യുക, അവരെ ഒഴിവാക്കുക, ബിദഅത്തുകാരുടെ പിന്നിൽ നിസ്കരിക്കാതിരിക്കുക, അവർക്ക് അവരോട് സലാം പറയാതിരിക്കുക തുടങ്ങിയ നിയമങ്ങളുണ്ട്. പക്ഷേ അവിടെ എപ്പോഴാണ്, വലിയൊരു മസ്ലഹത്ത് ഉണ്ടാകുമ്പോഴാണ് ഈ മഫ്സദത്തുകൾ നമ്മൾ ചെയ്യുക. എന്താണ് വലിയ മസ്ലഹത്ത്? അവരെ നമ്മൾ ഹജർ ചെയ്താൽ, അവരോട് സലാം പറയാതെ നിന്നാൽ, അതേപോലെ അവരെ പിന്നിൽ നിസ്കരിക്കാതിരുന്നാൽ അവരൊറ്റപ്പെടും. അവരൊറ്റപ്പെടുന്ന സമയത്ത് സ്വാഭാവികമായി അവർ ചിന്തിക്കും, എന്താണ് ഇവർ നമ്മളോട് സലാം പറയാത്തത്, ഇവരെന്താണ് നമ്മളെ പിന്നിൽ നിസ്കരിക്കാത്തത്, നമ്മൾക്ക് വലിയ പ്രശ്നമുണ്ട് എന്ന് സ്വന്തമായി ചിന്തിക്കുകയും തൗബ ചെയ്യുകയും അങ്ങനെ ആ ബിദഅത്തിൽ നിന്നും തിരിച്ചു വരാൻ സാധ്യതയുണ്ടാകും. അതേപോലെ തന്നെയാണ് മഅസിയത്തുകൾ ചെയ്യുന്ന, വൻപാപം ചെയ്യുന്ന നമ്മുടെ കൂടെയുള്ള ഒരു വ്യക്തി, അയാൾ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ പലിശ ഇടപാട് തുടങ്ങി, കച്ചവടത്തിൽ പലിശയുമായി ഇടപാട് തുടങ്ങി, ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ നമുക്ക് വിവരം കിട്ടി, അയാൾ നമ്മൾ ഹജർ ചെയ്തു, ബാക്കിയുള്ള കൂട്ടുകാരൊക്കെ നല്ല ദീനിയായി ജീവിക്കുന്നവരാണ്, അയാളുമായി യാതൊരു ബന്ധവും ഇനി ഉണ്ടാവുകയില്ല എന്ന് തീരുമാനമെടുത്തു. എന്തിനു വേണ്ടിയിട്ടാണ്? ഇയാൾ തൗബ ചെയ്ത് ദീനിലേക്ക് മടങ്ങി വരിക എന്ന വലിയ മസ്ലഹത്തിന് വേണ്ടിയിട്ട് സലാം പറയാതിരിക്കുക, അയാളെ കണ്ടാൽ മിണ്ടാതിരിക്കുക, അയാളോടൊപ്പം ഇരിക്കാതിരിക്കുക പോലെയുള്ള മഫ്സദത്തുകൾ നമ്മളവിടെ പ്രവർത്തിക്കുകയാണ്. ഇവിടെ പണ്ഡിതന്മാർ എപ്പോഴും പറയുന്നത് ഈ വലിയ മസ്ലഹത്ത് മുന്നിൽ കണ്ടാൽ മാത്രമേ ഈ മഫ്സദത്ത് അനുവദിക്കപ്പെടുകയുള്ളൂ എന്നാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സമയത്തും ബിദഅത്തുകാരോട് സലാം പറയാതിരിക്കാൻ അനുവദനീയമല്ല, മറിച്ച് അവിടെ മസ്ലഹത്ത് ഉണ്ടാകണം. അതിൽപ്പെട്ടതാണ് അഹ്ലുസുന്നത്ത് വലിയ ശക്തിയുള്ള സ്ഥലത്ത് മാത്രമാണ് ഇത് ചെയ്യേണ്ടത് എന്നാണ്. കാരണം അഹ്ലുസുന്നത്ത് വളരെ കുറവ്, ബിദഅത്തുകാരാണ് മുഴുവനും. നമ്മൾ സലാം പറയാതിരുന്നിട്ട് ഒരു കാര്യമില്ല, കാരണം ഓൻ ഇങ്ങോട്ടേക്ക് വരാനൊന്നുമില്ല, കാരണം അവന് വലിയ ശക്തിയോടുകൂടി നിൽക്കുന്നതാണ്. അത് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇമാം അഹമ്മദ് റഹിമുള്ളയുടെ കാലഘട്ടത്തിൽ ഉള്ളത് പോലെയല്ല എല്ലാ കാലഘട്ടത്തിലും. ഇമാം അഹമ്മദ് റഹിമുള്ളയുടെ ഒക്കെ കാലഘട്ടത്തിലൊക്കെ പിന്നീട് സുന്നത്ത് വളരെ ശക്തിപ്പെട്ടിട്ടുണ്ട്. സുന്നത്തിൻ്റെ ആളുകളാണ് എല്ലാ സ്ഥലത്തും. അതുകൊണ്ട് തന്നെ അന്ന് കൊണ്ടുവന്നിട്ടുള്ള അസറുകൾ എടുത്തിട്ട് അത് എല്ലാ കാലഘട്ടത്തിലേക്കും എല്ലാ നാട്ടിലേക്കും അപ്ലൈ ചെയ്യുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. കാരണം അവിടെ മസ്ലഹത്ത് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ മഫ്സദത്തിനെ അനുവദിക്കുന്നുള്ളൂ. മസ്ലഹത്തുൻ റാജിഹ അയാൾ ദീനിലേക്ക് വരിക, സുന്നത്തിലേക്ക് വരിക, പാപങ്ങൾ ഉപേക്ഷിക്കുക പോലെയുള്ള മസ്ലഹത്തുൻ റാജിഹ, വ്യക്തമായ മസ്ലഹത്തിന് വേണ്ടിയിട്ടാണ് സലാം പറയാതിരിക്കുക, കണ്ടാമിണ്ടാതിരിക്കുക, ചിരിക്കാതിരിക്കുക, കൂടെ ഇരിക്കാതിരിക്കുക പോലെയുള്ള മഫ്സദത്തുകൾ ചെയ്യേണ്ടത്. അതല്ലാതെ അതെല്ലാ സ്ഥലത്തും എല്ലാം ഒരേപോലെ ചെയ്യേണ്ടതല്ല, അതിന് ചില ലക്ഷ്യങ്ങളുണ്ട്, അതിനു വേണ്ടിയിട്ടാണത് ചെയ്യുന്നത് എന്ന കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ശരി, ഇതൊക്കെ നിത്യജീവിതത്തിൽ വരുന്ന ഇതിൻ്റെ ഉപകാരങ്ങളാണ്. ഇതാണ് മൂന്നാമത്തെ ഖായിദ. ഇനി സഹോദരങ്ങളെ